புத்தகம் இரண்டாம் அத்தியாயம்
അവന് നിന്ന ഉരുണ്ട് മാറുകയാണ്.
എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നിന്ദ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ചാജിന്റെ മറ്റുള്ളവരുടെ അവസ്ഥയാണ് ഏറ്റവും ലോകത്തിലെ നിന്ദിക്കപ്പെട്ട അവസ്ഥ, എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ദൈവത്തിന്റെ മക്കളായി തീരുക എന്നുള്ളതാണ്. നമ്മുടെ നിന്ദ എങ്ങനെയാണ് ഉരുണ്ടു പോകുന്നത് എന്ന് ചോദിച്ചാൽ പിശാചിന്റെ മക്കളായി നമ്മെ ദൈവത്തിന്റെ മക്കളാക്കി രൂപാന്തരപ്പെടുത്തുന്ന കാൽവർക്കൂശാണ് മാനവജാതിയുടെ നിന്ദയെ ജീവിക്കുന്ന സ്ഥലം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്നവര് ഭൂരിഭാഗത്തേരും വിശ്വാസികളാണല്ലോ. എങ്കിലും ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഈ കാൽവർക്കൂശിൽ വന്നോ ഇതുവരെയും നീ നിന്റെ നിന്ദ മാറി അഥവാ നീ പിശാചിന്റെ മകളെന്നുള്ളത് മാറി നീ ദൈവത്തിന്റെ മകളായി ദൈവത്തിന്റെ മകളായി എന്നുള്ളതായ ഉറപ്പ് പ്രാപിക്കാത്തവർ ആരെങ്കിലും ഇവിടെ ഓർക്കൊള്ളണം, നീ ഇന്നും പിശാചിന്റെ മകന് പിശാചിന്റെ മകളെന്നുള്ള നിന്ദിക്കപ്പെട്ട അവസ്ഥയിലിരിക്കുക. നിന്ദിക്കപ്പെട്ട ഏത് വ്യക്തി നീ മീൻ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിടെ വരികയാണ്. പാപം ചെയ്യുന്ന പിശാചിന്റെ മകനാ, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവർ. ഏത് വ്യക്തിയും പാപത്തിൽ തുടർന്നതോളം കാലം അവൻ പിശാചിന്റെ മകനായി അവശേഷിക്കും. All who are committing sin, they are the sons of Satan. They are the sons of Satan. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ചില മനുഷ്യരെ സാത്താന്റെ മക്കളെ വിളിച്ചാൽ, പിശാചിന്റെ മക്കളെ വിളിച്ചാൽ പിശാചിന്റെ മക്കളായിരിക്കും, പക്ഷെ വിളിച്ചാൽ ദേഷ്യമാണ്. ഏ, നമ്മുടെ നാട്ടിലെ ചെന്ന് കള്ളു കുടിച്ച് റോഡ് സൈഡില് ഒരു ലെവലും ഇല്ലാതെ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ചെവി ചെന്ന് ചോദിക്കണം, അവിടെ കണ്ടുകൂടിയാണെന്ന് വിളിക്കാറുണ്ട്. അവൻ അവിടെ കിടന്ന് ചെയ്ത വിളി, നാക്ക് കുഴഞ്ഞാണെങ്കിലും ചെയ്ത വിളി. നിന്നോട് ആര് പറഞ്ഞാ ഞാൻ കണ്ടുകൂടി നടന്നു? ഞാൻ അവൻ ചെയ്യുന്ന പാപം ഒരു വലിയ കാര്യമല്ല, പിന്നെ അവന്റെ അവനെ ആ പാപത്തിന്റെ കേറോ അറിയുമ്പോൾ മഹാദേഷ്യമാണ്. ഒരു കാര്യം ഓർത്തുകൊണ്ട് അറിയുക മക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെല്ലാം ഓർത്തുകൊണ്ടുള്ളത്, പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം അഥവാ പാപം ചെയ്തവരെല്ലാം പിശാചിന്റെ മക്കളെ അറിയപ്പെടുന്നതിനാൽ ഇതുവരെ പാപത്തൊന്ന് മോചനം പ്രാപിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷ പ്രാപിക്കാത്തവർ ആരൊക്കെ നിന്നെ പിശാചിന്റെ മകളെന്ന് ഇന്ന് രാത്രി സ്വർഗം വിളിക്കുന്ന കാര്യം അറിയാതിരിക്കരുത്. വേദപുസ്തകത്തില് പിശാചിന്റെ മകനെ എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ച ഒരു വിളിയെ കുറിച്ച് കാണാം. ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ പോയാൽ സമയം അല്പം ദീർഘമായി പോകും, എങ്കിലും ഒരു കാര്യം മാത്രം ഓർമ്മിച്ചിട്ട് മുമ്പോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം നമ്മൾ വധിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ബർന്നബാസും കൂടി തന്റെ 1-ാമത്തെ മിഷനറി യാത്രയിൽ അവര് പാപ്പോസ് ദ്വീപിൽ എത്തിയിട്ട് പാപ്പോസ് ദ്വീപില് അവിടെ വാക്യങ്ങൾ
വായിക്കും.
ഞാൻ യേശുവിന്റെ ഇളയ സഹോദരനാണെന്നോട് പറഞ്ഞിരിക്കുക. ഇവൻ പത്തനാപുരം തയ്യാറായത് സഹോദരന് വേണ്ടി പഠിക്കാൻ പോയ വ്യക്തി അവിടെ വെച്ച് ഈ യേശുവിന്റെ സഹോദരൻ കയറിയതാണ്. യേശുവിന്റെ സഹോദരനാണെന്ന് പറഞ്ഞോണ്ടാണ് നടക്കുന്നത്. ഞങ്ങൾ അവരുടെ വീടിന്റെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറിപ്പോയെങ്കിൽ നിങ്ങളുടെ കാലിന്റെ മുട്ടൊടിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ അത് നിന്ന് കാണത്തെന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായി തന്നു. ഞങ്ങൾ ഒരു തീരുമാനം കൊണ്ടാണ് പോയത്, ഞങ്ങൾ വരാം പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന എല്ലാം അനുസരിപ്പാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങൾ കടന്നു വരാം എന്ന് പറഞ്ഞിട്ട് അതുവരെ ഞങ്ങൾ വെള്ളം പോലും കുടിക്കുകയില്ല, അതുവരെ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും, ദൈവം ഉണ്ണിയിൽ വിടുതയക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം. അത് ഞങ്ങൾ തീരുമാനത്തോട് വരുന്നു, വെള്ളം പോലും നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കുടിക്കുകയില്ല, ആ തീരുമാനം ഞങ്ങൾ വരാവുന്നു. അവർ പറഞ്ഞു, ഏതായാലും വന്നാത്ത പറഞ്ഞുകൊണ്ട് ദൈവം എന്ത് പറഞ്ഞാലും അനുസരിക്കാമെന്നുള്ള തീരുമാനത്തോടെ ഞങ്ങൾ ആ വീട്ടിലേക്ക് പോകട്ടെ. അവിടെ ചെന്നു കർത്താവിന്റെ കൃപയാൽ ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് ആരാധിക്കുന്നു. ദൈവത്തിന് സർവയിലിരുന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുടുംബത്തില് അഞ്ചു വ്യക്തികളാണ്, പിതാവും മാതാവും മൂന്ന് സഹോദരൻ, ഇവൻ മൂത്ത മകനാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂത്ത മകൻ ഈ യേശുവിന്റെ സഹോദരൻ എന്നുള്ള ആ ഭൂതബാധിതനായ വ്യക്തി അവിടെ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്നു. ഉള്ളോട്ടെന്ന് പിതാവിനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ചെയ്ത എന്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയതെല്ലാം എന്നോട് ക്ഷമിക്കണം, അമ്മയോട് ചെന്ന് ക്ഷമിക്കുന്നു, സഹോദരങ്ങളോട് ക്ഷമിക്കുന്നു. കാര്യം പറയട്ടെ, അവൻ അത്ഭുത വിടുതലുകളാണ്, വിശ്വാസികളാണ് ദൈവമൊക്കെ ഓർക്കുന്നത്. അനേക ദിവസങ്ങൾ അനേക മാസങ്ങൾ അനേകയിടങ്ങളിൽ പോയിട്ട് യാതൊരു വിടുതലുൽവാദിക്കുന്ന സ്ഥാനത്ത് ഒരു മണിക്കൂറിനകം വിടുവിക്കുന്ന പോലെ മനാകൃതിയും ആ വിടുവിന്റെ ഞങ്ങളെ പ്രാർത്ഥന മെച്ചമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ആ കുടുംബത്തിൽ ഒരു ആഴമുള്ള പ്രതിഷ്ഠ ആ പിതാവ് എടുത്തു. ഇനി ദൈവം എന്ത് കൽപ്പിച്ചാലും ഞാൻ അനുസരിക്കും എന്നുള്ള ഉറച്ച തീരുമാനം സ്വർഗം കണ്ടപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. ഇന്ന് രാത്രി പറയട്ടെ, ദൈവം യേശു ക്രിസ്തു മാറാത്തവനാണ്. ഇന്ന് രാത്രിയിലും നിങ്ങൾ തീരുമാനമുള്ളവരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ ദൈവം അത്ഭുത പ്രവർത്തി മനുഷ്യനായ ഇവിടെ സത്യോ സൗദസിന്റെ വീട്ടിൽ ഈ പറയേശു പറയുന്ന ഒരു വിദ്വാൻ കുടിയിരിക്കുകയാണ്. അവന്റെ പേര് യേശുവിന്റെ പുത്രൻ എന്നാണ്. വിദ്വാൻ എന്ന പേരുള്ള ഒരു തട്ടിപ്പുകാരനാണ്. അവൻ അവിടെ കൂടിയിരിക്കുമ്പോൾ അവന്റെ പരിപാടി പറയാം. പൗലോസ് പ്രത്യേകം ചെല്ലുമ്പോൾ മിണ്ടുകയില്ല, എല്ലാം ശരിക്കിരുന്ന് കേട്ടു. പൗലോസും ബർന്നബാസും കൊണ്ട് പ്രസംഗിച്ചിട്ട് പോയി കഴിയുമ്പോൾ ഇദ്ദേഹം അവിടെ നിന്ന് തന്റെ വിശ്വാസം മറിഞ്ഞു കളവാത്ത ശ്രമിച്ചു ഒന്ന് വായിച്ചാ ഭാഗം. ദൈവം ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവോചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അടുത്ത് എലിമാസെന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം. പിന്നെ വേറുള്ളതായ ശൗല പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി പരിശുദ്ധാത്മാവ് ഈ പേരിയേശുവിനെ ഉറ്റുനോക്കിയപ്പോ കാണുകയാണ്, ഇവൻ പുറമേ നല്ല വിദ്വാനായി നല്ല ജ്ഞാനിയായി അവശേഷിക്കുന്നെങ്കിലും ഇവന്റെ അകം മുഴുവനും സകല കപടവും സകല ഭൂട്ടും നിറഞ്ഞവനായിരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം, നിങ്ങളുടെ പുറമെയുള്ള അവസ്ഥകളും നിങ്ങളുടെ പുറമെയുള്ള ഭാഗങ്ങളും കണ്ടുകഴിഞ്ഞാൽ പുറമെ ഒരു ഭക്തനാണ് ചേർത്ത് ലോകത്തിന്റെ ഭാഗം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. എങ്കിലും നിന്റെ ഹൃദയത്തെ കാണുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയോട് യഥാർത്ഥമായി കാണുന്ന അവസ്ഥയിൽ സംസാരിക്കുന്നുള്ള കാര്യം നീ അറിയാതിരിക്കരുത്. ദൈവദാസന്മാരെയും ലോകത്തുള്ള മനുഷ്യരെയും ചിലപ്പോൾ നിന്റെ പുറമെയുള്ള കപടമക്കനെ കൊണ്ട് ചിലപ്പോൾ വഞ്ചിക്കുവാൻ കഴിഞ്ഞു വന്നേക്കാം. എങ്കിലും ഓർത്തുകൊള്ളുക, നിന്നെ ഉള്ളതുപോലെ കാണുന്ന അഗ്നിജ്വാലയൊക്കെ കണ്ടോടുകൂടി അവന്റെ മുൻപിൽ നീ ഇന്ന് രാത്രിയിരിക്കുന്ന നിവാസമായി അറിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ ഇടയായിത്തീരുന്ന ഇവന്ന് സ്വാഗതം ചെയ്യുന്നു. അവനോട് പറയാണ്, സകല കപടവും സകല ഭൂട്ടും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സകല നീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നു, മതിയാക്കിയില്ലയോ. അവന്റെ പരിപാടി കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നതാണ്. എന്നെ കേൾക്കുന്ന പ്രിയങ്ങളെ ഓർത്തോണം, കർത്താവിന്റെ നേർവഴികളെ ആരും മറിച്ചു കളഞ്ഞാലും അവൻ സകല കാപടവും ഭൂട്ടും നിറഞ്ഞവനായി പിശാചന മകനായി അവശേഷിക്കുന്ന കാര്യം അറിയാതിരിക്കണം. ഇവന്ന് സ്തോത്രം ചെയ്യും. നേർവഴികളെ അറിയുക എന്ന് പറഞ്ഞാൽ കർത്താവിന് കുറുകോഴിയും കർത്താവിന് ഈ വളഞ്ഞ വഴിയുമില്ല, കർത്താവിന്റെ വഴികളെല്ലാം നേർവഴികളാണ്. ഉന്നതമായ അവസ്ഥ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവം മാനവജാതിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ വഴി അതൊഴിയാ ദൈവദാസൻ അധിപതിർവചനത്തിൽ കൂടെ തെളിയിക്കുമ്പോൾ അതിന് വിപരീതമായി എന്ത് കുറുകോഴി ആര് പ്രസ്താവിച്ചാലും അങ്ങനെയുള്ളവർ വേറെ യേശുമാരാണ് അല്ലെങ്കിൽ ഹെലിമാസ് എന്ന വിദ്വാൻമാരാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. അവിടെ വിളിച്ച വിളിയാണ് പിശാചിന്റെ മകനെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി പിശാചിന്റെ മകന് ഇവിടെ ഇരിക്കുന്ന ആരെയും വിളിപ്പാനിടയാകാതിരിക്കണമെന്ന്. നിങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കളായി തീരുവാൻ കർത്താവിളിയാക്കി മാറാകട്ടെ. ഒരു വ്യക്തി ദൈവമകനായി തീരണമെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനെ കൈക്കൊണ്ടോ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു വ്യക്തി ദൈവമകനാകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടോ അവന്റെ നാമത്തിൽ വിശ്വസിക്കുമെങ്കിൽ മാത്രമേ അവന് ദൈവത്തിന്റെ വൈദ്യനായി തീരുവാൻ കഴിയുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുകൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവിച്ച കൂട്ടത്തിൽ എവിടെയോ ഞാൻ പറഞ്ഞു, വീട്ടിൽ ചെന്നുമെന്ന് പറയുന്നത് ഇന്ന് അനേകർ ശരിക്കും മനസ്സിലാക്കി. ദൈവത്തിന്റെ വൈദ്യരാകുന്നതിന് വേണ്ടി ഒരു വീണ്ടും ചെന്നം ആവശ്യമാണ്. ആ വീണ്ടും ചെന്നം പ്രാപിക്കുന്നതിന് അഞ്ച് സ്റ്റെപ്പുണ്ടെന്ന് ഞാൻ ഒരു ദിവസം പ്രസ്താവിച്ചു. അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവത്തിന്റെ വൈദ്യരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പാപത്തെ കുറിച്ചുള്ള ബോധം വരുത്തുകയാണ്. അതിനാണ് കൺവിക്ഷൻ ഓഫ് സിൻ, പാപത്തെ കുറിച്ചുള്ള ബോധം. പാപത്തെ കുറിച്ചുള്ള ബോധം വന്നു കഴിഞ്ഞാൽ രണ്ടാമതായി ഹി വിൽ കൺഫസ് അബൌട്ട് ദ സിൻ, അവന്റെ പാപത്തെ അവൻ ഏറ്റുപറയാൻ ഇടയായിത്തീരും. മൂന്നാമതായിട്ട് ഹി വിൽ ഹാവ് ദ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഹി ഡൈഡ് ഫോർ യുവർ സിൻ, നിന്റെ സകല പാപങ്ങൾക്കും വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നീ വിശ്വസിക്കുന്ന വിശ്വാസമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അതുകൊണ്ട് വായില്ല യോഹനാന സുവിശേഷം ഒന്നാമത്തെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു അവനെ കൈക്കൊള്ളുന്നവൻ എന്ന് പറഞ്ഞാൽ ദോസ് ഹു ആർ അക്സെപ്റ്റിംഗ് ജീസസ് ക്രൈസ്റ്റ്. ഒന്നോട് നോക്കിയാട്ട്, ഒന്നാമത് കൺവിഷൻ ഓഫ് സിൻ, രണ്ടാമത് കൺഫേഷൻ ഓഫ് സിൻ, മൂന്നാമത് ദ ഫെയ്ത്ത് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് ഹി ഹാസ് കമ്മിറ്റഡ് ഹിസ് ലൈഫ് ഫോർ ദ സാൽവേഷൻ ഓഫ് ദ ഹോൾ ഹ്യൂമാനിറ്റി, നാലാമതായിട്ട് ഹി ഈസ് അക്സെപ്റ്റിംഗ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആസ് ഹിസ് പേഴ്സണൽ സേവിയർ. അതുകൊണ്ട് നിന്നില്ല. റോമാലേഖനം പത്താമത്തെ ഒൻപത് പത്ത് വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു റോമൻസ് 10:9-10 what is released there, അവിടെ എഴുതിയിരിക്കുന്നത് അവനെ യേശുവിനെ കർത്താവെന്ന വാവുകൊണ്ട് ഏറ്റുപറി ദൈവവിനെ മരിച്ചവന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഒരു വ്യക്തിയെ രക്ഷിക്കാൻ പറയണമെങ്കിൽ വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോടുകൂടി അവന്റെ വാവുകൊണ്ടുള്ള ഏറ്റുപത്തിനും ആവശ്യമാണ്. നീ അന്യനാളില് ഒരു ദുരുപദേശം വന്നിട്ടുണ്ട്, വിശ്വാസം മാത്രം മതി, വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തിന് ഏറ്റ പ്രവൃത്തിയും ദൈവത്തിന്റെ വരുന്ന സ്പഷ്ടമായി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പസ്തലായ പൗലോസ് റോമർക്കും ഇലക്ട്രിക്കൽ ലേഖനം എഴുതുമ്പോൾ അന്നത്തെ യഹൂദ യഹൂദന്മാരുടെ വന്നതായ യഹൂദ ക്രിസ്ത്യാനികൾ അവർ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നുവെങ്കിലും അവർ പിന്നെയും മോശയുടെ പരിച്ഛേദന എന്നതായ ആ നിയമത്തെ പാലിപ്പാൻ്റെ ഗുണം ബന്ധപ്പെട്ടതിന്റെ ഫലമായിട്ട് അതിൽ നിന്ന് അവരുടെ ആ ചിന്താഗതിയിൽ അവരെ രക്ഷിക്കേണ്ടതിന് വേണ്ടി അപ്പസ്തലായ പൗലോസ് അവിടെ എടുത്ത് പ്രസ്താവിച്ചിരിക്കുകയാണ്, കർമ്മത്താലല്ല രക്ഷ, വിശ്വാസത്താലല്ല രക്ഷ. എന്നാൽ പിന്നീടുള്ളതായ ലേഖനങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ കർമ്മം കൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമല്ല വിശ്വാസത്തിന് ഏറ്റവായ പ്രവൃത്തി ചെയ്യുമ്പോഴാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന് അവിടെ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബ് കാര്യം സ്വല്പം കൂടെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തി, നിന്റെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നീ കാണിച്ചു തരിക, ഏത് വിശ്വാസവും പ്രവൃത്തികളാൽ വെളിപ്പെട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം തന്നെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെടുന്നത് പോലെ നമ്മുടെ വിശ്വാസം പ്രവൃത്തിയാൽ വെളിപ്പെട്ട് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വൈദൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിച്ച് അവനെ ഹൃദയത്തിൽ കൈക്കൊണ്ടിട്ട് അത് വാവുകൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് അവൻ രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇതുവരെ അങ്ങനെ രക്ഷപ്രാപിക്കാത്തവർ, ഇതുവരെ സാജിന്റെ മക്കളായിട്ടിരിക്കുന്നവർ ആരെങ്കിലും ദൈവത്തിന്റെ മക്കളായി തീർന്നിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രി തീരുമാനമെടുക്കണം. കർത്താവെ, നീ എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ എന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ കഴിഞ്ഞ കാലത്ത് നടപ്പെടുന്നവരെ ഏറ്റുപറഞ്ഞുകൊണ്ട് എന്റെ കഴിഞ്ഞകാല പാപത്തിലെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി രക്ഷിതാവായി അംഗീകരിക്കുന്നുള്ളതായ ഒരാഴമുള്ള തീരുമാനമെടുത്ത് ഹല്ലേലൂയ ഇന്ന് രാത്രി യേശു നിന്റെ പാപങ്ങളെ ഏറ്റുപറയാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ട് ഇന്ന് രാത്രി നീ പിശാചിനെ മറന്നുള്ള മാറി ദൈവത്തിന്റെ മകനായി തീരുക, ദൈവമക്കളായി തീരുക. ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാലുള്ളതായ രണ്ടാമത്തെ പരിപാടിയാണ് ചോദനം. അവനെ പൂർണ്ണമായിട്ട് പിന്നത്തെ അനുസരിക്കായിരുന്നു. ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞത് ഞാൻ മുന്നോട്ട് തിരിയാം. അനുസരിക്കുക എന്നുള്ള പറയുമ്പോൾ ഒരു വലിയ വാക്യം വായിക്കാറ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിന്റെ അവസാന വാക്യം എന്ന് വായിക്കണം. അത് കിങ് ജെയിംസ് വേർഷൻ ഒഴിച്ച് മറ്റേ വേറെ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ആ വാക്യം കൂടെ വായിച്ചാൽ അവിടെ നന്നായിരിക്കും. കിങ് ജെയിംസ് വേർഷൻ മാത്രം വായിക്കണ്ട. കിങ് ജെയിംസ് വേർഷൻ അകത്ത് അവിടെ ചെറിയ മെസ്സേജ് കാണിച്ചിട്ടുണ്ട്, ദോസ് ഹു ഡസ് നോട്ട് ഒബേ അല്ല ബിലീവ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ ചെറിയ മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. ആ മെസ്സേജ് ഇതിന് പിൻപറ്റാൻ തുടരാതെ ബാക്കിയുള്ള വേഴ്സുകൾ എല്ലാം പറഞ്ഞിരിക്കുന്ന ഈ യഥാർത്ഥമായ സത്യമാൻ നമ്മുടെ മലയാളം പറഞ്ഞിരിക്കുന്ന തർജ്ജമ പോലെ അതിനെ പിൻപറ്റുവാൻ നാം തയ്യാറാകണം. അതിനർത്ഥം നീ പുത്രനിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, പുത്രനെ അനുസരിക്കാതിരുന്നാൽ ദൈവക്രോധം നിന്റെ പേരിൽ അധിവസിക്കുന്നതേ ഉള്ളൂ. പുത്രനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തികളായാലും പിന്നത്തേതിൽ പുത്രനെ അനുസരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്നാ കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്ന ഈ ഉത്തരസ്തോത്രം. പുത്രനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് കർത്താവിൽ വിശ്വസിച്ച ഒരു വ്യക്തി കർത്താവിനെ അനുസരിക്കുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമേൽക്കുക എന്നുള്ളത് സ്തോത്രം. സ്തോത്രം അവസാന രാത്രിയാണല്ലോ, ഉപദേശം കൂടെ അല്പം മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിൽ പോകുന്ന നോക്കാൻ നന്നായിരിക്കും. മാനസാന്തരപ്പെട്ട ഏത് വ്യക്തി ആയാലും സ്നാനപ്പെട്ടെങ്കിലേ മതിയാലും സ്നാനപ്പെടാതിരിക്കുന്നത് അനുസരണക്കേടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ വാക്യം ഉപോത്തലകമായിട്ട് അതിനെ നിങ്ങൾ കൂടുതൽ വിശ്വസിപ്പാൻ മറ്റ് രണ്ട് വാക്യങ്ങളോട് തരാം. അനുസരണം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥമായ ട്രാൻസ്ലേഷൻ ഉള്ളത് മൂന്നാമത്തെ അഞ്ചാം വാക്യം ഒന്ന് വായിച്ചു, അഞ്ചു ആറ് വാക്യം. വേറൊരാള് രണ്ട് ദശലോണി ഒന്നാമത്തെ ആയതിന്റെ പത്താം വാക്യം വായിക്കും. Colossians 3rd chapter 5th and 6th verses and 2nd Thessalonians 1st chapter verse 10 ആകയാൽ ദുർമാർഗം അശുദ്ധി അതിരാഗം ദുർമാർഗം വിഗ്രഹാരാധന അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ ഓർക്കണേ. എല്ലാ മനുഷ്യരിലും ഒരു നാച്ചുറൽ മാൻ അഥവാ വേൾഡ്ലി മാൻ, മറ്റൊന്നോ ഫ്ലഷ്ലി മാൻ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ജീവനുള്ള വചനം ദൈവത്തിന്റെ ശക്തിയുള്ള വചനം നിങ്ങളുടെ ഹൃദയങ്ങളോട് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഈ ഫ്ലഷ്ലി ഈ വേൾഡ്ലി മാനെ ഈ പ്രാകൃത മനുഷ്യനെ ഈ നാച്ചുറൽ മാനെ അവിടെ മരിപ്പിക്കുകയാണ്. ഇത് ഈസ് കില്ലിംഗ് യുവർ നാച്ചുറൽ മാൻ. വിശ്വാസികളായ ദൈവത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത് ബോധം നാം ലോക മനുഷ്യനെ മരിപ്പിക്കുന്നതാണ് മാനസാന്തരം. എനിക്കറിയാം ഈ മാനസാന്തരപ്പെട്ടിട്ട് പിന്നെയും ചുണ്ടും ചുമപ്പിച്ച് ഈ നവം വളർത്തി ഇവിടെ ഈ ലോകത്തിൽ കാണുന്ന ഈ മ്ലേച്ഛ മനുഷ്യരുടെ വേഷഭൂഷണം കൊണ്ട് നടക്കാൻ എങ്ങനെ ഒക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നാച്ചുറൽ മാനെ മരിപ്പിക്കുന്നതാണ് വീണ്ടും ഞാൻ നാച്ചുറൽ മാൻ മരിക്കാതെ അകത്തൊരു സ്പിരിച്വൽ മാൻ ജനിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം രണ്ട് ക്രിയയുന്നു. ഒന്ന് നാച്ചുറൽ മാൻ നിന്റെ ഈ ലോകത്തോടും ഇതിന്റെ പാപത്തോടുമുള്ളതായ ഇമ്പങ്ങളെ മരിപ്പിക്കുന്നതാണ് സുവിശേഷം. നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഈ ഏത് ഇരുവായിട്ടുള്ള ഏത് വാക്കിനെക്കാളും മൂർച്ചകളെയും സന്ധികളെയും മജ്ജകളെയും പ്രാണരെയും വേർപിരിവിക്കും വരം പുറത്തിയത്. നമ്മുടെ നാട്ടിലെ കസാപ്പുകളെ ഇരിക്കുന്ന കൊച്ചുകളെ നിങ്ങൾ കണ്ടുകാണ്, അവൻ രണ്ടു വെച്ചിനെ കൂടെ തേച്ച് കളഞ്ഞാൽ ഈ എല്ലാം പറ്റിയിരിക്കുന്ന കുറെ ഇറക്കിയുണ്ട്. അതെങ്ങനെയാണ് ഇതേ കൊണ്ട് പിടിച്ച ഇങ്ങനെ രണ്ട് ചെത്ത് കൊടുക്കുമ്പോ കാണാം എല്ലാം പറ്റിയിരിക്കുന്ന ഇറച്ചിയല്ല ഈ വേർപെട്ടു ദൈവത്തിന്റെ വലനത്തിന്റെ കാര്യം നിനക്ക് വേർപെടാൻ വയ്യാത്തതായ ഈ പ്രാകൃത മനുഷ്യൻ നിനക്ക് വേർപെടാൻ വയ്യാത്തതായ ഈ ലോകത്തോടുള്ളതിന്റെ പറ്റുമാനങ്ങളെ ഈ ദൈവത്തിന്റെ വചന കടന്നു വന്നിട്ട് അതിനെ നിന്നെ അതിൽ നിന്നും വേർതിട്ടെടുക്കുന്നതാണ് മാനസാന്തരം. അനേകരുടെ മാനസാന്തരം എനിക്ക് വേണ്ടിയിരിക്കുവാ ഉദയമാര് പറയും യേശുവിനെ സ്വീകരിച്ചോ യേശുവിനെ കൊണ്ടു പോയിക്കോ നിന്റെ കട്ടതകൾക്ക് ഒരു വിടുതലുണ്ട് ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കാറുണ്ട്. എല്ലാവരും വിശ്വാസം ഭൂരിഭാഗം കട്ടതയ്ക്ക് ഇരിക്കുന്നവരാ, പ്രയാസം ഇരിക്കുന്നവരാ, വേദന ഇരിക്കുന്നവരാ. ഉടനെ ഉദയം പറയുന്നത് യേശുവിനെ സ്വീകരിച്ചാ പോവാ, യേശുവിനെ സ്വീകരിച്ച യേശു വരണ്ടേ. അനേകരുടെ വിശ്വാസം കർത്താവ് ഇങ്ങോട്ട് വരണമേ എന്ന് പറഞ്ഞോണ്ട് കർത്താവിക്ക് വരുമെന്ന വരുന്നില്ല. കർത്താവ് വരണമെങ്കിൽ നീ ഒരു സ്ഥലം അവനൊരുക്കണം. പിതാവിനെനിക്ക് ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു. ഒരു സ്ഥലം ഒരുക്കുന്ന പരിപാടി ഒരു വിശ്വാസികളാണ്. എവിടെയാണ് അവൻ സ്ഥലം ഒരുക്കുന്നത്? നിന്റെ ഹൃദയത്തിനകത്ത് ഹൃദയത്തിന്റെ കൂട മനുഷ്യനെ അല്ലെ ഹൃദയത്തിലെ പ്രാകൃത മനുഷ്യനെ ഭരിപ്പിച്ചുകൊണ്ട് അവയെ ചിരിക്കൊണ്ട് യേശുവിനെ സ്വീകരിപ്പാൻ ഇടം കൊടുക്കുമ്പോഴാണ് സ്ഥലമൊരുക്കുന്നു. ജീവിതത്തിൽ പ്രാകൃത മനുഷ്യനെ മരുപ്പിന് പ്രാകൃത മനുഷ്യന്റെ ആഗ്രഹങ്ങളെ മരുപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥമായ അവസ്ഥ ഉണ്ടാക്കുന്നതാണ് സുവിശേഷം എന്ന് പറയാ. ഞാൻ ആ വിഷയം വേണം ദൈവത്തിനോത്രം. അങ്ങനെ പ്രാകൃത മനുഷ്യനെ മരിപ്പിച്ചിട്ട് യേശു തിരിക്കൽ ഇടം കൊടുത്തു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്റെ ഉള്ളിലേക്ക് വരും. ഒന്ന് പത്ര 1:23 വാക്യം വായിക്കുമ്പോൾ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു വരണം. വീണ്ടും പറയാം, ഇറ്റ് ഇസ് നോട്ട് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ദെയർ ബട്ട് ഇറ്റ് ഇസ് ദ വർക്ക് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് വിച്ച് ബ്രിങ്സ് യു ദ റീജനറേഷൻ. ദൈവത്തിന്റെ വചനമാണ് ഒരു വ്യക്തി വീണ്ടും ചെന്ന് നിർത്തുന്നത്. അതിന് സഹായമായി രൂപത്തലകമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് മാത്രമാണ്. പരിശുദ്ധാത്മാവ് അല്ല വീണ്ടും ജനിപ്പിക്കുന്നത്, ദൈവത്തിന്റെ വചനമാണ് വീണ്ടും ജനിപ്പിക്കുന്നത്. ആ ദൈവത്തിന്റെ വചനം നമ്മളുള്ളിലേക്ക് വരുന്നതിനാൽ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ വന്നത്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വന്നു, യേശു നമ്മിൽ ഉരുവായി. അതാണ് വീണ്ടും ജനം. അങ്ങനെ വീണ്ടും ജനം പ്രാപിച്ച വ്യക്തി ആ പ്രാകൃത മനുഷ്യൻ വരും. അവൻ എന്നുണ്ട്, ഇനി മരിക്കാനുള്ള ഒരു ഫ്രഷ് മാൻ ഉണ്ട്. അതേസമയത്ത് അവൻ അകത്ത് ഒരു സ്പിരിച്വൽ മാൻ പോ, ഒരു ആത്മീയ മനുഷ്യൻ അവന് ഉൾക്കുളവായി. ഇപ്പോഴും രണ്ട് വ്യക്തി ഉണ്ട്, one is spiritual man and fleshly വിശ്വാസം. ശ്രദ്ധിക്കുക, വീണ്ടും ജനം പ്രാപിക്കുന്ന വരുമ്പോ രണ്ട് പേഴ്സണാലിറ്റീസ്. ആരൊക്കെ നിങ്ങളോട് പറ ആരൊക്കെ? ഓൾഡ് മാൻ, പ്രാകൃത മനുഷ്യൻ, പിന്നെ ഫ്ലഷ്ലി മാൻ, ജഡിയ മനുഷ്യൻ. വീണ്ടും ജനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഓൾഡ് മാൻ മരിച്ചു, പ്രാകൃത മനുഷ്യൻ മരിച്ചു. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സ്പിരിച്വൽ മാൻ എന്ത് പഠിച്ചു? സ്പിരിച്വൽ മാൻ ബോൺ, ഒരു ആത്മീയ മനുഷ്യൻ ജനിച്ചു. ഈ വേൾഡ് മാനെ മരിച്ചു മരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വേൾഡ് മാന്റെ സ്വഭാവം അഞ്ച് കാര്യം പറയാതൊക്കെ: ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിങ്ങനെ ഭൂമിയോടുന്നുള്ള അവയവങ്ങളെ മരിപ്പിപ്പീൻ. നടന്നത് ഈ വക നിമിത്തം ദൈവക്രോധം അനുസരണം കെട്ടവരുടെ മേൽ ഇത് മരിപ്പിക്കാൻ പ്രയാസമുള്ളവരാണ്. അനുസരണം കേട്ടോ, ഇത് മരിപ്പിക്കാൻ പ്രയാസമുള്ളവരുടെ അവർ സാരപ്പെടാത്ത കേട്ടോ. ദുർനടപ്പ് വിടാൻ വയ്യ, അശുദ്ധി വിടാൻ വയ്യ, വേണ്ടാത്ത രാഗമോഹങ്ങൾ വിടാൻ വയ്യ. സ്തോത്രം. അതിരാഗം, പിന്നെ ദുർമോഹം, വേണ്ടാത്ത മോഹങ്ങൾ വിടാൻ വയ്യ. വിഗ്രഹാരാധനയായ അത്യാഗ്രഹം എന്നിങ്ങനെയുള്ള ഭൂമിയുടെ അവയവങ്ങളെ മരിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പിന്നീട് ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ കൂടെ പ്രയാസവുമില്ല. ഈ വക നിമിത്തം ദൈവബോധം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ നിങ്ങൾ ജീവിച്ചിരുന്ന കാലം, ഒരോസിലെ വിശ്വാസികൾ അവയിൽ ജീവിച്ചിരുന്നവരാണ്, ഇപ്പോ അവയിൽ ജീവിച്ചിരിക്കുന്നില്ല, അവർ അവയ്ക്ക് മരിച്ചവരാണ്. ഞാൻ ഇവിടെ ഉള്ളതായ പ്രിയമങ്ങളോട് ചോദിക്കട്ടെ, ഇവിടെ വീണ്ടും ജനം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് ഈ അഞ്ചുവിധ ക്രിയകളോട് ഈ പ്രാകൃത മനുഷ്യനോട് മരിച്ചവർ പറഞ്ഞു? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതാണ് വീണ്ടും ജനം എന്ന് പറഞ്ഞത്. അവരോട് പിന്നെ ഞാനൊന്നും പറയത്തില്ല, ഹിപ്പികളോട് ഹിപ്പി സമാചാരം പറയണ്ട. സഹോദരിമാരോട് പിന്നെ ഇവിടുത്തെ ഈ മ്ലേച്ഛകരമായ സ്ത്രീകൾ നടക്കുന്ന പോലെ നടക്കരുതെന്ന് പറയണ്ട. മാനവാന്തരം വന്ന പിന്നെ തന്നെത്താൻ നടന്നു. ഉപദേശിമാരുടെ തലവേദനയാണ്. മാനവാന്തരപ്പെടാത്തതെല്ലാം കൂടെ അവരോട് വന്നു കയറും. സ്തോത്രം. സ്ഥാനപ്പെട്ടതെന്നാണ് ചോദിച്ചാൽ ആ എല്ലാരും പറഞ്ഞു സ്ഥാനപ്പെടാൻ പറഞ്ഞു. സ്ഥാനപ്പെട്ടില്ലെങ്കിൽ നീ ചത്തുപോകുമെന്ന് പറഞ്ഞു. സ്ഥാനപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവും നിന്റെ മേൽ വരുമെന്ന് പറഞ്ഞു. അതിന് പോയത് സ്ഥാനപ്പെട്ടതാ, മാനവാന്തരപ്പെട്ട സ്ഥാനപ്പെട്ടതല്ല. ഇന്നത്തെ നല്ലവങ്ക ആൾക്കാരുടെ സ്ഥാനം മാനവാന്തരപ്പെട്ടതല്ല. ഉപദേശിമാർ പേടിപ്പിച്ച് സ്ഥാനപ്പെട്ടു. സ്തോത്രം. ഇവിടെ പേടിച്ച് സ്ഥാനപ്പെട്ടത് ഞാൻ അത്ര പറഞ്ഞു, ആ വിജയം വിട്ടേക്കാം. സ്തോത്രം. പേടിച്ച് സ്ഥാനപ്പെട്ടത് വന്നതുകൊണ്ട് ഇന്ന് അത് മാനവാന്തരപ്പെടുന്നു. ജന്തു വേദനല്ല, അപ്പനും അമ്മയും ഒക്കെ സ്ഥാനപ്പെട്ടി കൂടുതൽ, എന്നാ പിന്നെ ഞങ്ങളോട് സ്ഥാനപ്പെട്ടേക്കാന്ന് പറഞ്ഞിട്ട് കുറെ പിള്ളേരെ സ്ഥാനപ്പെടുത്തും. പിന്നെ കൺവെൻഷൻ നടത്തുമ്പോ ആരെയും രണ്ടുപേരെ സ്ഥാനപ്പെടുത്തിയില്ല, എങ്ങനെയാ എന്നുണ്ട്? ഉപദേശിമാരുടെ ബന്ധപ്പാട് എന്താ ഈയുണ്ട്? നമ്മുടെ സജിമോനും നമ്മുടെ കൊച്ചുമോളും അല്ലെങ്കിൽ റെനിയും ഒക്കെ ഇപ്പൊ എന്തായി തീർന്നു? പത്ത് പതിനാല് വയസ്സൊക്കെ ആയിപ്പോയി. സ്ഥാനപ്പെടാ, സ്ഥാനപ്പെടുന്നി എന്ന് പറഞ്ഞ് പിടിച്ചു പിടിച്ച് മുക്കും. പൊന്നപ്പൊലച്ചന്മാരെ പിടിച്ച് മുക്കല്ലേ, കുഞ്ഞുങ്ങളെ പിടിച്ച് വെറുതെ കളയല്ലേ. എന്ന് പറയാ, മാനസാന്തരപ്പെടാതെ മുക്കുന്നത് പാപമാണെന്ന് ഞാൻ പഠിപ്പിക്കും. പറയും, മാനസാന്തരപ്പെട്ട ശേഷം മാത്രമേ അവരെ മുക്കാവും, മുക്കിയാ അല്ലാതെ മുക്കിയാൽ യാതൊരു ഗുണവും. പണ്ടൊരു കർത്താവിന്റെ വാദം പറഞ്ഞ പോലെ, ഉണങ്ങിയ ഭാവിയെ നനഞ്ഞ ഭാവിയാക്കുന്ന മാർഗമാണ് ഈ നനയുക പെന്തക്കോസ്തിലെ സ്നാനം. സ്നാനം നടക്കുന്നത് പഴയ മനുഷ്യനെ, മരിപ്പിച്ച മനുഷ്യനെ കുഴിച്ചിടുന്നതാണ് സ്നാനം. സ്നാനത്തിൽ അഞ്ച് കാര്യം നമ്മൾ ഗെയിൻ ചെയ്യാൻ പോവാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ അഭിഷേകം വിട്ടേക്കാം. ആദാമിന്റെ പാപമുഖാന്തരമായിട്ട് മാനവജാതിക്ക് നഷ്ടപ്പെട്ടതായ അഞ്ച് കാര്യം നമ്മുടെ സ്നാനത്താൽ, നമ്മുടെ അനുസരണത്താൽ നമ്മൾ നേടിയെടുക്കാൻ പോവാ. അതായത് ആദാമിന് നഷ്ടപ്പെട്ട എന്തെല്ലാം നമ്മൾ നോക്കിയാൽ, ഒന്ന്, ദൈവത്തോടുള്ള സാമീപ്യം അവൻ നഷ്ടപ്പെട്ടു പോയി. എല്ലാ ദിവസവും അനുസരണം കയറി കാണിക്കുന്നതിന് മുമ്പ് ഏതോട്ടത്തിന്റെ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഉടനെ ആദാം ഓടിച്ച് വിളിക്കുമ്പോഴും വേണ്ട ഓടിച്ച്. എന്നാൽ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ, അനുസരണം കയറി കാണിച്ചു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ കാലത്തെ കണ്ടപ്പോ ഓടി ഓടിച്ചു. ഹി വാസ് ഗോയിങ് അവേ ഫ്രം ഗോഡ്. ഒന്നാമത് ഈ വെറ്റ് അവേ ഫ്രം ഗോഡ്, ദൈവത്തിന്റെ അകത്ത് ജീവിതം നഷ്ടപ്പെട്ടു. ഈ അനുസമയ്ക്ക് കാണിച്ചപ്പോൾ തന്നെ പറയാ അവർ നഗ്നരെന്ന് അവർ കണ്ടു. ഇരുവർക്കും നാണമായി നഗ്നരെന്ന് കണ്ടു. മൂന്നാമത് കാണാൻ കഴിയുന്നത് അവർ ഏത് നോക്കുന്നു പുറത്താക്കി. നാലാമത് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാപം അവരുടെ വാഴുവാൻ തുടങ്ങി. എന്നാൽ സ്നാനത്ത നടക്കുന്ന വിഷയം നോക്കിക്കൊള്ളുക. ഈ നാല് കാര്യങ്ങളെയും റീഗെയിൻ ചെയ്യുന്നതാണ് സ്നാനം എന്ന് പറയുന്നത്. നോക്കാം കാര്യം ദൈവത്തിന്റെ വചനം വചനമായിട്ട് ഞാൻ എടുത്ത വിഷയം പുതിർന്നില്ലേലും ഇപ്പം ഉണ്ടെന്ന വിഷയം ഞാൻ പോവാം. ഈ നാല് കാര്യം നമ്മൾ റീഗെയിൻ ചെയ്യാൻ പോവാം. എന്ന് എങ്ങനെയാണ് മാനവജാതി രക്ഷയെ നോർത്തു കഴിഞ്ഞാൽ ആദാ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ He lost certain things. Avan chala kaari nashtapettu. Second, he got a condemnation and he got a punishment. Randu kaaryam aanu aadam nashtapettu. Adu onnu oru punishment va mattonnu naalu kaaryam avanu nashtapettu. Ee punishment aayi kaiyappo ningal ortha vekkanda government work cheyna oru aalu odetti idappo 100 million dollars penalty kaaranam nadakku kandava avan jori poyina maatramalla avine 100 million dollars oru penalty aayi kaiyittu അങ്ങനെ ഇരിക്കുമ്പോ കേൾക്കാം ഇവിടുത്തെ പ്രസിഡന്റ് ഒരു ഓർഡർ ഉണ്ടോ 100 million ഡോളേഴ്സ് അവന്റെ പേരിൽ അവന് വേണ്ടി 100 million ഡോളർ കൊണ്ടെന്ന് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് റെസീറ്റ് കാണിച്ചു കഴിയുമ്പോൾ ഇവന് സന്തോഷം എന്റെ ദൈവമേ ഈ 100 million ഡോളേഴ്സ് എന്നെ രക്ഷിപ്പാൻ മാനവജാതിക്ക് നഷ്ടപ്പെട്ടു പോയതായ നിത്യമരണം എന്ന ശിക്ഷ, അല്ലെങ്കിൽ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നിത്യമരണം എന്ന ശിക്ഷാവിധി അവന് വന്നപ്പോൾ ആ നിത്യമരണത്തിൽ ശിക്ഷാവിധി ഉള്ളതും അവനെ വീണ്ടെടുക്കുന്ന പ്രവൃത്തി കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു. ആ കർത്താവായ യേശുവിന്റെ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്നവർക്ക് ഇനി നിത്യ ശിക്ഷാവിധിയിലുള്ള വിടുതലുണ്ട്. എന്നാൽ ഓർത്തുകൊള്ളുക, ആ വിടുതൽ നീ അവകാശമാക്കിയേണമെങ്കിൽ അടുത്ത പരിപാടിയായി നീ അവനെ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. അനുസരിപ്പാനായിട്ടാണ് സ്നാനം എന്ന് പറയുന്നതായ പുതിയ നിയമത്തിലെ കർമ്മം കൊണ്ടിട്ടിരിക്കുന്ന ദൈവത്തിനോടും കർമ്മമായിട്ട് സമരത്തെ കാണാതെ ഈ സ്നാനം ദൈവത്തെ അനുസരിക്കുന്ന അനുസരണമായിട്ട് കാണുവാൻ ഏവർക്കും ഇടയാകുമാറാകട്ടെ. അങ്ങനെ അനുസരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? നാല് കാര്യം ബ്രീക്കം ചെയ്യുകയാണ്. ഒന്ന് അവന് ദൈവത്തെ സാന്നിധ്യം രക്ഷപ്പെട്ടു പോയി. സ്നാനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓമലകണ ആരാഭ്യം മൂന്നാം വാക്യമാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് നിങ്ങൾ അകന്യപ്പെട്ടു പോയ സ്ഥാനത്തൊന്ന് അവരോട് ചേരും. ഗലാത്യർ 3:27 പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്ഥാനമറ്റവരായ നിങ്ങൾ എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു പോയ അദ്ദേശത്തിന്റെ വസ്ത്രം നഷ്ടപ്പെടുന്ന സ്ഥാനത്ത് വിശ്വാസത്താൽ ഇന്ന് അദ്ദേശത്തിന്റെ വസ്ത്രം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ വിശ്വാസത്താൽ സ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ വസ്ത്രം അല്ല, സ്ഥാനത്താൽ പല അനുസമയ നഷ്ടപ്പെട്ടു പോയ വസ്ത്രം സ്ഥാനത്താൽ ഇപ്പോൾ അവൻ ധരിക്കുക. മൂന്നാമത് ഈ ലോസ് എഡൻ അവന് ഏതത്തോട്ട് നഷ്ടപ്പെട്ടു. എന്താണ് സ്ഥാനത്ത് നടക്കുന്നത്? എഫേസ്യരുടെ 2:6 ആറ് മുതലുള്ള വാക്യങ്ങളും ഫിലിപ്പിയരുടെ 1:13 വാക്യം വായിക്കുമ്പോൾ പറഞ്ഞത് ഇനി അതിന്റെ നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന്റെ അവയവങ്ങളായി, ഇനി അനീതിന്റെ അവയവങ്ങളായി പാപത്തിന് സമർപ്പിക്കേ മരുള. അതിനർത്ഥം ബോധം സ്ഥാനപ്പെട്ട ദൈവത്തിന്റെ മൈതല് നീയാണ്. നീ പാപത്തിന്റെ മേൽ ജയമടിക്കുന്നവനായിരിക്കരുത്. വിശ്വാസികൾ ചോദിക്കട്ടെ, സ്ഥാനപ്പെട്ട നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ ജയമുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പാപത്തിന്റെ മേൽ ജയമെടുക്കുവാൻ ഒരു തീരുമാനമുണ്ട്. ഈ നാല് കാര്യം നീക്കം ചെയ്യുകയാണ് സ്ഥാനത്താൽ. ഒരു കാര്യം കൂടെ ജനം ചോദിക്കും, സ്നാനപ്പെടാതെ സ്വഗതി പോകുന്നില്ലയോ? മത്തായി 11:11 വായിക്കാം. ആ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ വിഷയം വിട്ടേക്കാം. മത്തായി 11:11 ചില സംശയമുണ്ട്. ക്രൂശി കിടന്ന കള്ളം പോയിട്ടില്ലയോ? എന്നാ ക്രൂശി കിടന്ന കള്ളം സ്നാനപ്പെടുന്നുണ്ടോ? ക്രൂശി കിടന്ന കള്ളം എവിടെ നോക്കിയാലും ഉടക്കാകണം. എവിടെ ഉണ്ട് മുടന്തന്യായം? ദൈവത്തിന്റെ വചനം അനുസരിക്കാതിരിക്കാൻ അതിനുള്ള മുടന്തന്യായം എല്ലായിടത്തും വരും. വായിച്ചാൽ മത്തായി 11:11
യോഹന്നാൻ
വലിയവൻ
ഇത് മതിയെന്നുള്ളതായ തീരുമാനമെടുക്കുവാൻ ഞാൻ ക്രമം നൽകി.
പക്ഷെ എന്റെ വിഷയം അതല്ല, ഞാൻ അവിടെ എന്നെ മടങ്ങി വരുന്നത് എന്റെ വിഷയം വിട്ടാ ഞാൻ പോയത്. രാജാക്കന്മാർ രണ്ടാം പുസ്തകത്തിലേക്ക് വരാം. യഹോവയാൽ നയിക്കപ്പെടുക, യഹോവയാൽ നയിക്കപ്പെടുന്നതായ ഏലിയാവ് ഗിൽഗാൽ വിട്ടിട്ട് ഗിൽഗാലിലായിരിക്കുമ്പോ പറഞ്ഞു, ഞാന് യഹോവയുടെ ആത്മാവനെ ഗിൽഗാലിൽ നിന്നോ ബേഥേലിലേക്ക് അയച്ചു. ഗിൽഗാൽ എന്ന് പറയുന്നത് നിന്ന് നീക്കളഞ്ഞ സാരിയോ, അത് രക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. അതിനകത്ത് നിങ്ങൾ ആ ബുദ്ധി പറഞ്ഞ നിങ്ങളെ നിന്ന മാറി ദൈവക്കളായി തീർന്നുവെങ്കിൽ ഇനിയും അടുത്ത പടിയിലേക്ക് ബേഥേലിലെ അവസ്ഥയിലേക്ക് നീങ്ങേണ്ടത് ആവശ്യമാണ്. ഗിൽഗാൽ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവർക്ക് നോക്കിക്കൊള്ളുക, അവർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഏരിയ വരുന്നോടൊപ്പം അവർക്ക് ഒരു കാര്യവും അറിയാനും മുഖ്യപ്പെട്ടു, ഇങ്ങനെ ജീവിക്കുക. ഗിൽഗാലിലെ വിശ്വാസികൾക്ക് അറിയാൻ പാടില്ല ഏലിയാവ് എടുത്തുകൊള്ളപ്പെടുന്നതിനെ കുറിച്ച്, അവർക്ക് അറിയാനേ പാടില്ല. ഇന്ന് ഇന്ന് ഇവിടെ അറിയാം പോരാ. ബേഥേലിലെ വിശ്വാസികളും യെരിഹോവിലെ വിശ്വാസികളും പറയാ, നിന്റെ യജമാനൻ ഇന്ന് നിന്റെ തലക്കിൽ നിന്ന് ഇവിടേക്ക് വന്നിരിക്കും. വിശ്വാസമുണ്ട്, പക്ഷെ എന്തില്ല ഒന്ന് പറ, ഒന്ന് വായിക്കില്ല. ഒന്നാം വാക്യം വായിക്കും. എന്റെ രാജാക്കന്മ രണ്ടിൽ ഒന്ന്, മാർഗേണ്ടതാണ്. സക്കായിക്ക് വലിയ തത്വം കർത്താവിനെ വീടോട് കൊണ്ടുപോകും, കൊണ്ടുപോയപ്പോ കൂടെ പോയപ്പോഴോട് പറയുക, എന്റെ ഗുരുവിടെ പാർക്കാമോ? ഇത് ആര് കേട്ടു? ഏത് കേട്ടിട്ട് പിന്നില്ല പരിചയമാരാ പറയുന്നത്? ഇവൻ ചെമ്പക്കാരോട് പരിചയൂടെ പാർക്കാമോ? ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, അവിടെ നോക്കുമ്പോ വായിക്കുമ്പോ മനസ്സിലാക്കുന്നത്, ഈ പരീക്ഷ അല്ല, ഈ ചുങ്കക്കാരൻ തലേന്ന് സമരം ഇവിടെ സമയത്ത് സെക്രട്ടറിയാണ്. അന്ന് വരെ ഇവിടെ കുഴപ്പമില്ല. ഇവൻ ഏത് വാർക്കാൻ പോയപ്പോ പറയുക ഇവ ഭാവിയാണ്. ഇന്നത്തെ ഓരോ സമൂഹങ്ങൾ ഓരോരുത്തർ നിൽക്കുമ്പോഴും അയ്യോ ഇന്നാണോ നല്ലതാ അവരുടെ സമൂഹം വിടാൻ എല്ലാവരും പറയും അവനോ അവനെ മോശം അവനോട് ഞങ്ങൾ അങ്ങ് പോട്ടെന്നാണ് ഇരിക്കുന്നത്. അവൻ അങ്ങനെ ഇരുന്നപ്പോഴാ പോയെന്ന് ഇങ്ങനെ പറയുന്ന പെട്ടകൂത്തുകാരും ഉണ്ട് കേട്ടോ. പോകുമ്പോ പറയാൻ പോകുന്നതാണ്, കൂടെ നിൽക്കുമ്പോ പറയാൻ നല്ലതാണ്. ഈ പരിപാടി ഒന്ന് അവസാനിച്ച് എത്ര നല്ലതായിരുന്നു ഞാൻ അഭിഷേകം വിട്ടേക്കും തോന്നും. ഏതായാലും ഈ ഇത് തന്നെ അന്നത്തെ പരിപാടി ഏറ്റവും പാർക്കാൻ പോയപ്പോ പറഞ്ഞു ഇവൻ ചുങ്കക്കാരനോടും ഭാവിയോടും കൂടെ പാർക്കാൻ പോകുന്നു. ഈ ചുങ്കക്കാരൻ വിചാരിച്ചു ഇനി മേലാ ഞാൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ട് ഇത് പറയിപ്പിക്കത്തില്ല, നെടുകൊണ്ടിരിക്കുന്നവരാണ് അവിടെ നിന്ന് എല്ലാരും കേക്ക്, ഇനി നിങ്ങൾ എന്നെ ഭാവി ഒന്നും പറയണ്ട, ഒരു വലിയ ഒന്നിയ പോവാ. ഞാൻ ചതിവായി മേടിച്ചതെല്ലാം അല്ലേ അല്ല ആദ്യം പറഞ്ഞത് എന്റെ വസ്തുവിൽ പകര് ഞാൻ ദാനം തമ്മിൽ ചെയ്തേ ദണ്ഡന്മാർക്കൊട്ടെ മറ്റത് ചതിവായി മേടിച്ചതെല്ലാം അത് വക അവിടെ പറഞ്ഞു പറഞ്ഞത് വല്ലതും ഞാൻ ചതിവായി മേടിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ ചില വിശ്വാസികൾ പറയും എന്നോട് ഞാൻ വല്ലതും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കായിരുന്നു. ഇങ്ങനത്തെ പരിപാടി തരാം ഈ ഉണ്ടെങ്കിൽ ക്ഷമിക്കാനല്ല ഉണ്ട് അതിന് പോയി നിലപ്പ് പ്രാപിക്കണം കൊണ്ട് ഇവിടെ ആരുടെങ്കിലും നിലപ്പ് പ്രാപിക്കാനുള്ളവരെല്ലാം പോയി ഈ ദിവസങ്ങളിൽ ചിക്കാഗോ ഉണരപ്പെടാനും ഇവിടെ ഉള്ള ദൈവം ഉണരപ്പെടാനെങ്കിൽ മറ്റുള്ളവരോട് നിലപ്പ് പ്രാപിക്കും. അല്ലാതെ പരിപാടി നടക്കത്തില്ല. ഇവ പറയാ പലരോടും ചതിവായി മേടിച്ചിട്ടുള്ളതല്ല ഞാൻ ചെയ്തേക്കാം, നാളെയായിട്ട് മടക്കി കൊടുത്തേക്കാം. ബോധം ഇനി ആർക്കും ഒരറ്റം ഇവിടെ വിശ്വാസികളുടെ മാനസാന്തരം എതിർവായി എതിർ ശക്തികളുടെ വായെ അടയ്ക്കാൻ എതിർവായി യഥാർത്ഥമായി വിശ്വാസികളുടെ മാനസാന്തരം എന്റെ മുന്നിൽ ഒരു എതിർ ശക്തി ഒരു കാര്യവും പറയുന്നു. ആരും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. സോദരം കർത്താവ് വന്നതുകൊണ്ടും പാർന്നതുകൊണ്ടും ആയില്ല, നിന്റെ ജീവിതത്തിന്റെ മാനസാന്തരം ശരിയായപ്പോൾ രക്ഷ വന്ന ജീവിതം തോന്നും. നമ്മുടെ ജീവിതത്തിലെ മാനസാന്തരം ശരിയാകുന്നതാണ് രക്ഷ വരുന്നുള്ള കാര്യം ഓർപ്പിക്കുന്ന ജീവിതം തോന്നും. അറിയാൻ പ്രിയമക്കളെ നാം ശരിയായ മാനസാന്തരത്തിൽ വരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിന്നെ മേൽ പകരുപാടിയായി അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോണം. ഏതായാലും ഈ ബഥേലിൽ പോയി പാർക്കുക എന്ന് പറഞ്ഞാൽ സോദരം ആരെ മാത്രം വിലയിൽ പോകുന്നുള്ളതിയോ എനിക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും ഈ യാക്കോബ് പതിനാലാമി മടങ്ങി വരുമ്പോൾ ഞാൻ ഇവിടെ ഒരു ദിവസം പറഞ്ഞതാ ഇവിടെ മീറ്റിങ്ങിൽ പറഞ്ഞ യാക്കോബ് പതിനാലാമി മടങ്ങി വരുമ്പോൾ സ്വതം ഇവിടെ ശേഖേമി വന്നങ്ങ് പാർക്കുക. ശേഖേമിന് ഒരു 30 മൈലുകൂടെ ഉണ്ട് അങ്ങോട്ട് പോകാനും വിലയിലേക്ക് പോകാൻ ഇവിടെ അങ്ങ് പാർക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലയിലേക്ക് പോയാൽ കൊള്ളാം ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ ഞാൻ സ്നേഹിക്കുന്ന റാഹേലിനെ കണക്കിയെത്തിയത് വിലയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് അവിടെ നിൽക്കിയ കാര്യം. രാഹേലിനോട് പറയുന്നത് രാഹേലെ ബദേലിൽ പോകണമെങ്കിൽ ഈ പരിപാടി കൊണ്ട് പോകാൻ പറ്റത്തില്ല, ബദേലിൽ പോകണമെങ്കിൽ നിങ്ങളിന്റെ 14 നിന്ന് ഗ്രഹവിഗ്രഹവും നിങ്ങളുടെ കൈ താഴെ കിടക്കുന്ന കമ്മലും കഴുത കിടക്കുന്ന മാലയും കയ്യെ കിടക്കുന്ന വളയും പിന്നെ അത് മാത്രമല്ല ഈ 14 വസ്ത്രമെല്ലാം മാറ്റണം കേട്ടോ സ്വത്രം, എന്നാലേ അങ്ങോട്ട് പോകാനൊക്കത്തുള്ളത്. എന്റെ ദൈവമേ ഇതെന്ന് പറഞ്ഞ് ശരിക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഇവിടെ ഇരിക്കുന്ന പല സഹോദരിമാരും കാണപ്പെടുന്നില്ലായിരുന്നു. പിന്നെ എന്റെ കോച്ചിലെ ഉപദേശിമാര് പറയും ആവരണം മാത്രം കൂട്ടുന്ന കാര്യം മാറ്റുന്ന കാര്യം അതുപോലെ ചുവ വരത്തില്ല. ചുവ പറയാത്തോണ്ട് അതേ പറയുന്നോ ചുവ പറഞ്ഞായിരുന്നെങ്കിൽ പിന്നെ വെഡിങ് റിങ് പോലും ആകണം. ഈ ചുവ പറയാത്തോണ്ടാ വെഡിങ് റിങ്ങിൽ വിടാനുള്ള ബുദ്ധി വരുന്നത്. ഈ പൊന്നും പറ്റും എല്ലാവരും കളയാൻ പറയാ ഞങ്ങള് കല്യാണം കഴിച്ചാണെന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെന്ന് എന്ത് കുഴപ്പമെന്നറിയാവോ അല്ലേ സ്വത്രം സ്വത്രം ഒരു കുഴപ്പമില്ലേ. ഇവിടെ ഒരാൾ എന്നോട് പറഞ്ഞു ഞങ്ങളിവിടെ ഇത്ര വർഷം കൊണ്ട് ഇവിടെ ഒരു മോതിലൂടാതെ നടക്കുന്നു കൂടുതലും ഞങ്ങളുടെ ഉടനെ കല്യാണം ആലോചിച്ചു വന്നിട്ടേ മനുഷ്യന്റെ ഈ തൽക്കാലം നിൽക്കവാനുള്ള എന്തെല്ലാം സൂത്രങ്ങളാണ് നോക്കിയാവും. അതുപോലെ വേഷത്തിലൊക്കെ ഉള്ള സൂത്രങ്ങളൊക്കെ എടുക്കുന്ന പുള്ളികളൊക്കെ ഇവിടെ ഉണ്ട്. അതെല്ലാം മാനസാന്തരം പെടാന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടേക്കാം. ഗോത്രം ഏതായാലും ബദേലിൽ വന്ന് മാറണമെങ്കിൽ 14 വസ്ത്രവും മാറണം. വെള്ളി പൊന്നും ഗ്രഹവിഗ്രഹവും പഴയതും പണ്ടങ്ങളും എല്ലാം എടുത്ത് മാറ്റി കൊണ്ട് കുഴിച്ചിട്ട് അവനെ കൊണ്ട് കുഴിച്ചിട്ടവിടെ അറിയാം. കരുവേലകത്തിന്റെ ഈ കരുവേലകത്തിന്റെ വീട്ടിൽ കൊണ്ട് കുഴിച്ചിട്ട് ശാപം നിങ്ങൾക്ക് വേണമെങ്കിൽ തെളിവ് തരാൻ കേട്ടോ. ശൗലിന്റെ ശൗലിന്റെ പുത്രന്മാരുടെ ശാപം കൊണ്ടാണ് എവിടെ കുഴിച്ചിടുന്നത്? കരുവേലകത്തിന്റെ ചെവിട്ടിലാ കൊണ്ട് കുഴിച്ചിടുന്നത്. ശാപം കുഴിച്ചിടുന്നത് നിന്റെ ഇതൊക്കെ കൊണ്ട് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. സ്വതം അങ്ങനെ ആയാലേ മാനവന്നത് ശരിയാകുന്നു. ഏതായാലും അവിടെ കൊണ്ട് കുഴിച്ചിട്ടേറ്റ് ബദേലിൽ പോയി പാർത്തപ്പോഴാണ് ആനന്ദം അനുഭവിക്കുന്നത്. അവിടെ വെച്ചാണ് യാക്കോബിന് ഇസ്രയേലെന്ന് പേരിട്ടത്. യാക്കോബ് കടവിൽ വെച്ച് ഇസ്രയേലിന്റെ പേരാകുമെന്ന് നീ വാഴ്ത്തു ചെയ്തെങ്കിലും ഇസ്രയേലിന് പേരിട്ടത് സംശയം ഉണ്ടെങ്കിൽ 35 35 ഞാൻ പറയുന്നത് അവൻ ഇസ്രയേലിന് പേരിട്ടത് എവിടെ വന്ന് ഇവിടെ ഞാൻ അഭാവം ബദലാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവനറിയാം യേശു വരാറായി ഏലിയാവുന്നോടപ്പെടാറായി അവനാണ് ആശ ഏലിയാവിനോടൊപ്പം. പക്ഷേ പറയുന്നല്ലാതെ ഈ പുള്ളി എഴുതിയിട്ടില്ല ഒരു ബദലിലെ വിശ്വാസികൾ ഏലിയാവോട് പറഞ്ഞ ഏലിയാണ് മറുപടി വെച്ച് കൊടുത്തു എനിക്കറിയാം നിങ്ങള് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്ന ഇങ്ങനെ ഇറങ്ങി വരാൻ വയ്യാത്തതൊക്കെ അവിടെ ഇരുന്നോ മിണ്ടേശു വരാറായിരുന്നു. ഈ ഒരുങ്ങാൻ വയ്യാത്തതൊന്നും ഏഴു വരുമെന്ന് പറയല്ലേ, പറയാതിരുന്നാൽ അത്രയും ന്യായം കുറയ്ക്കാം. ചിലരങ്ങ് പ്രസംഗിക്കും ബ്ലാക്ക്മോളെ കയറുമ്പോ ഏഴു വരാറായി ഏഴു വരാറായിരുന്നു. പക്ഷേ ജീവിതത്തിൽ അനുഭവം വരുമ്പോ കാണാം ഏഴു വരുന്നവരോട് ബന്ധമുള്ള ചോദ്യമില്ല. അങ്ങനെ പ്രസംഗിക്കുന്നവരല്ല വേണ്ടത്. അതുകൊണ്ടാണ് ഏലിയ പറഞ്ഞ നിങ്ങൾ കർത്താവ് വരാൻ വരാനുള്ള ഒരുക്കം ഒരുങ്ങാത്തവരാരും ഏഴു വരുമെന്ന് പറയരുത്. ഇല്ലാതിരിക്കാം ഒരുങ്ങാത്ത പുള്ളികളാരും ഉപദേശം ഉൾപ്പെടെ എന്ന് പറഞ്ഞേക്ക ഒരുക്കതില്ലെങ്കിൽ എന്ന് പറയണ്ട യേശു വരുമെന്ന് പറയല്ലേ. ഞാൻ അഭിഷേകം വിട്ടെ അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ യഹോവ എന്നെ എരിഹോവിലേക്ക് പോകുമ്പോൾ എരിഹോ എന്ന് പറയുമ്പോൾ പലയിടത്തും പല ഉപദേശമാരും പ്രസംഗിക്കുന്നു കേട്ടത് സിറ്റി ഓഫ് കേഴ്സ് സിറ്റി അഥവാ ശാപഗ്രസ്തമായ പട്ടണമെന്നാ ഞാൻ പഠിച്ച ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിരുന്നു എന്നാ വേദപുസ്തകം ശരിക്കും പഠിച്ചപ്പോ ശാപഗ്രസ്തമായ പട്ടണമെന്നല്ല അതിന് നമ്മുടെ മലയാളം തന്നെ അത് ശരി ശബദാർത്ഥത പട്ടണമെന്നാണ്. അത് നിങ്ങൾ ഇനി മറ്റുള്ള ആർ എസ് ബിയും അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനും എൻ ഐ ബി എല്ലാം എടുത്ത് നോക്കിക്കണം. അതിനകത്ത് എല്ലാം എഴുതിയിരിക്കുന്നത് സിറ്റി നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ വായിച്ചൊന്ന് വായിച്ചു ബുക്ക് ഓഫ് യോശുവ ചാപ്റ്റർ 6:17 ആരെങ്കിലും എൻ ഐ ബിയോ ആർ എസ് ബിയോ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷൻ ആയാലും മതി. ഈ പട്ടണവും അതുകൊണ്ടൊക്കെ യഹോവയ്ക്ക് നമ്മുടെ മലയാളം ശരിയാ ശപഥാർപ്പിതം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ ശപഥം ചെയ്ത് പറഞ്ഞേ ശപഥം ചെയ്ത് അർപ്പിച്ചിരിക്കുന്നു ശപഥാർപ്പിതമായിരിക്കുന്നു ഒന്ന്
വായിച്ചോട്
It is under the man. Then when it is separated with a great oath. One day when he made it, he said, what do you think?
On his way up, the father and two of the girls, the house of this, because she gave the messenger to be sent. But as for you, only keep yourself from the things under the man. Let you cover
the things, the things under the man. പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട സൂക്ഷിച്ചിരിക്കുന്നവയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് കെപ്റ്റ് അണ്ടർ ദ പാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുകയാണ്. യെരിഹോവിന്റെ സകല വിഷയങ്ങളും ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്. യെരിഹോവിനെ കുറിച്ച് രണ്ട് കാര്യം പഠിക്കാം. ഒന്ന്, വിശ്വാസത്താൽ പിടിച്ചടക്കപ്പെട്ടണം. രണ്ടാമതായി, ദൈവത്തിനായി സമ്പൂർണമായി പ്രതിഷ്ഠിക്കപ്പെടണം. വിശ്വാസികളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര പേർക്ക് പറയാം ഐ ആം എ ഫാൻ ബിഫോർ ദ ലോർഡ്, ഞാൻ ദൈവത്തിന് വേണ്ടി ശപഥാർപ്പിതമായി എന്നെ തന്നെ മുഴുവൻ അർപ്പിച്ചിരിക്കുന്നു പറയാൻ കഴിവുള്ള ദൈവ മക്കളുടെ ബന്ധപ്പെട്ടു പറയാമോ? നിങ്ങൾക്ക് മനസ്സിലായി ഒന്നുകൂടി പറയാം. എന്നെ തന്നെ മുഴുവനായി ഞാൻ ദൈവത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ശപഥാർപ്പിത വസ്തുവാണ് ഞാനെന്ന് പറവാൻ അവരവരെ കുറിച്ച് എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഇനിയും ഞാൻ ആർക്കുള്ളതല്ല. ഐ ആം നോട്ട് ഓഫ് മൈ ബട്ട് ഐ ആം ഓഫ് മൈ ലോർഡ്. എന്റെ ദൈവത്തിന്റെ വകയാണ് ഞാനെന്ന് പറവാൻ ധൈര്യമുള്ളവരുണ്ടോ? പറയോ, ഞാൻ ഇനി എനിക്കുള്ളതല്ല പിന്നെ എന്ന് പറഞ്ഞോളൂ. അവര് പറയാം, ഐ ആം നോട്ട് ഓഫ് മൈ, എനിക്കുള്ളത് അല്ല പിന്നെ. അയ്യോ പാട്ടൊക്കെ പറഞ്ഞ എനിക്കുള്ളതെല്ലാം സ്വന്തമെന്നല്ല, കത്താവിന് ആരെയൊക്കെ പറഞ്ഞോട് പാട്ട് പാടും പക്ഷെ നാക്കേലേ ഉള്ളൂ. ഇന്ന് രാത്രി ധൈര്യമായിട്ടൊന്ന് പറയാമോ, ഞാനും എനിക്കുള്ളത് ഒന്നും ഇനി എന്റേതല്ല പിന്നെ കത്താവിനുള്ളതാണെന്ന് പറയാമോ? എന്റെ കർത്താവ് ഞാൻ നിങ്ങളെ കുഴക്കാൻ തോന്നുന്നു. നിങ്ങൾ വായിക്കാട്ട് ഒന്ന് കൊണ്ട് ആറാം മതി, അതിന്റെ അവസാനം രണ്ട് വാക്യം 19 വാക്യം ഒന്ന് വായിക്കുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദലമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും പിന്നെ നിങ്ങളെ വിലക്ക് വേടിച്ചിരിക്കാൻ നിങ്ങളെ സൗദ്യമാരൊന്ന് പറഞ്ഞു നിങ്ങളെ ഒന്ന് പറഞ്ഞു നിങ്ങളെ സൗദ്യമാരുന്നവർ നിങ്ങളെ ധൈര്യമായിട്ട് പറ നിങ്ങളെ വ്യായ ഓടുന്നു വ്യായ ഓടുന്നു വ്യായ പറ എന്റേതാ എന്റേതാന്ന് പറഞ്ഞു വിട്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഓരോന്നിനെ കുറേ ഓരോ എന്റേതാ എന്റേതാ എന്റേതാന്ന് പറഞ്ഞു വിട്ടിരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ പറയാം എന്റെ വിലയ്ക്ക് മേടിച്ചിരിക്കാൻ ഇനി ഞാൻ എനിക്കുള്ളവനല്ല. ആകുന്നെങ്കിൽ സാത്താൻ്റെ വിട്ടുപോകാനിടയായി തരും, സാത്താൻ്റെ പ്രവർത്തനം നിന്നെ വിട്ടുപോകാനിടയായി തരും. ഇന്ദ്രൻ ഗുണമില്ല വ്യാപാരം ഇവിടെ വ്യാപാരി പലരായി തരും. നിയോജനമേ നമുക്ക് പറയാൻ തയ്യാറാകാം, ഞാൻ എനിക്കുള്ളതെല്ലാം എന്റെ ദൈവത്തിന്റെ നിയമക്കൾക്ക് പറയാൻ കഴിയും.
ഒരു നിമിഷം
ഇടയ്ക്ക് ഹാലലുയ്യ സ്വോത്രം സ്വോത്രം എല്ലാവരും ഒന്ന് മാറ്റാത്ത അവരവരുടെ ജീവിതമുള്ള പ്രശ്നങ്ങളെ അവരവരുടെ ജീവിതമുള്ള രോഗത്തെ ഇന്ന് ഞാൻ ഒരു ഡിക്ലറേഷൻ നമുക്ക് സാധാരണ നടത്താം. എന്റെ ശരീരം യേശുവിന്റെ കഥ വിലക്ക് മരിച്ചാണ്, എന്റെ കുഞ്ഞുങ്ങൾ യേശുവിന്റെ അംഗത്തിന് വിലയാത്തമാണ്. പിശാചേ നിനക്ക് എന്റെ മേലെ അവകാശമില്ല, എന്റെ കുടുംബത്തിൽ നിനക്ക് അവകാശമില്ല. ഇന്ന് രാത്രി അധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് അന്യായമെന്ന് അറിയാൻ പോവുകയാണ്. മതിലിടിയത്തില്ല, മതിലിടിയാണെങ്കിൽ നല്ല വീരം കൂടി അല്ലെ. ആറ്റംബോംബ് കൊണ്ടുവരണം സ്വത്രം, ആറ്റംബോംബ് ഒന്ന് കൊണ്ടുവരണ്ട. ആറ്റംബോംബിനെ ശക്തിയുള്ള ബോംബ് എന്റെ കർത്താവിന്റെ അത് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ മേലെ ആർപ്പിട്ടുകൊള്ളുക. ഇതിന്റെ മൗനത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കുവാൻ ദൈവത്തിന്റെ ജീവന വ്യാപാക്ഷത്തിൽ ഇന്ന് രാത്രി രാത്രി പണ്ടയാഴ്ചകളും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വത്രം. സ്വത്രം ഓട്ട് എരിഹോ വിശ്വാസികൾ പറഞ്ഞു, ഇന്ന് നിന്റെ തലക്കിൽ നിന്ന് യജമാൻ എടുത്തുകൊള്ളപ്പെടുന്നീ അറിയുന്നില്ലേ? മറുപടി എന്തുവാ? നിങ്ങൾ മിണ്ടാതിരിക്കും, പ്രതിപ്പിച്ചവരായി എന്നാലും ഒരുക്കില്ല, നിങ്ങൾ മിണ്ടാതിരിക്കും. എനിക്ക് അറിയാം ജെരിഹോവിൽ നിന്ന് ഈ എലിശായ മൂന്നാമത്തെ മൂന്ന് കൂട്ടം വിശ്വാസികളെ കുറിച്ച് വരുന്നു. ഗിൽഗാൽ വിശ്വാസി, മറ്റേ ബെഥേൽ വിശ്വാസികൾ, അതായത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് പോലെ കടുവറക്കാനുള്ള മറുപാഷ പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക. അതാ ബെഥേൽ വിശ്വാസി. മൂന്നാമത്തെ വിശ്വാസികള് അറുവാഴ മറുവാഴ പറയുന്ന മാത്രമല്ല, ഇതിലൂടെ വിശ്വാസവും പ്രതിഷ്ഠയൊക്കെ ഉള്ളവരാ. മറ്റേ രണ്ടു കൂട്ടരും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്നാൽ യഹോവ വിശ്വാസികളോട് പറഞ്ഞു, യഹോവ ഇന്ന് എന്നെ എന്നെ യോർദാനിലേക്ക് അയച്ചിരിക്കുന്നു. എലീശാ അങ്ങോട്ട് പറയും, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിളിയയിൽ ഇറങ്ങി തിരിച്ചു. യഹോവ വിശ്വാസികളോ? യഹോവ വിശ്വാസികളും ഇറങ്ങി തിരിച്ചു. എത്തുന്നതാ അമ്പതെണ്ണം ഇറങ്ങി തിരിച്ചിട്ട് സ്വല്പം അകലം വിട്ടിയ പിൻപറ്റുന്നു. ഏലിയാവിന്റെ കൂടെ നടക്കത്തില്ല. പിന്നെ യേശുവിന്റെ കാലത്തും അങ്ങനെയായിരുന്നു, യേശുവിനെ അകലം വിട്ട് പിൻപറ്റുന്ന കുറെ പുള്ളികളുണ്ട്. ഇതുപോലെ ഏലിയാവ് ഏലിശായി കൂടെ ചേർന്ന് നടക്കുന്നത് കണ്ടുകൊണ്ട് ഒരു കൂടെ ഇറങ്ങെടുക്കുക. ഒരു ദൂരെ അവര് വന്നു യോദ്ധാന്റെ ദേഹത്ത് വന്നേക്ക് ഇവർ നോക്കുക. ഇപ്പൊ ഇവരെന്തോ എടുക്കും നമുക്കൊന്ന് കാണാം. ഇങ്ങനത്തെ കുറെ വിശ്വാസികളുണ്ടാവും, അവിശ്വാസി. ഇപ്പൊ ഇവരെന്തോ എടുക്കുന്ന കാണാം, ഇങ്ങനെ കാണാമെന്ന് പറയുമ്പോൾ ഇരിക്കുമ്പോ കാണാം. ഏലിയാവ് തന്നെ പുതപ്പെടുത്തിട്ട് ഈ യോദ്ധാനെ അടിക്കാതെ ഏലിയാവ് പുതപ്പെടുത്ത് അടിച്ചു തുടങ്ങി. ഇവര് നേരെ അക്കരെ യോർദാന്റെ മുൻപിന് ഭയപ്പെടാതെ നിൽക്കുന്ന ജീവനങ്ങൾക്ക് എന്താണ് ആവശ്യം? നീ ഏലിയാവിന്റെ കൂടെ നിൽക്കുന്നെങ്കിൽ നിന്റെ മുൻപിലുള്ള യോർദാൻ തിരക്ക് കാര്യമല്ല. ഈ യോർദാനെ എതിരക്ക് ഉപയോഗിച്ചുകൊണ്ട് നീ അക്കരെ പ്രവേശിപ്പിക്കുന്നോ? അക്കരെ പോയി അക്കരെ കയറി കഴിഞ്ഞപ്പോഴാണ് ഏലിയാവ് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? ഏലിയാടെ മറുപടി എന്തുവാ? നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പ്. ഞാൻ ചിലപ്പോ കർത്താവിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പൊക്കെ ചോദിച്ചത് ഇന്ന് ചിലത് ആത്മാവിന്റെ ഇരട്ടിപ്പങ്കി ചോദിക്കുന്ന പേരിന് ഏലിയാവ് അത്രയും ചെയ്ത് എനിക്ക് എത്തിക്കണം, എനിക്ക് ഇരട്ടിക്കണം. പിന്നെ ഏലിയാവിനെ കാട്ടും വലിയവനാണെന്ന് വെളിപ്പെടുത്താണ് ഇരട്ടിപ്പങ്കി ചോദിക്കും തോത്രം. എന്നാൽ ഏലിശ അതിനല്ല ചോദിച്ചെന്ന എന്റെ വിശ്വാസം. ഞാൻ പറയും ഏലിശ ചോദിച്ചതുകൊണ്ടായിരിക്കും, ഏലിയാവേ നിനക്ക് ആത്മാവിന്റെ അത്രയും പങ്കുള്ളതായിട്ട് നിനക്ക് ജീവിക്കാൻ ഒത്തത്. നിന്റെ ഇരട്ടിപ്പങ്കുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവനാകുന്ന എനിക്കൊക്കെ ഉള്ളു. അവന്റെ താഴ്വേക്കുന്ന അവധി സ്വത്രം സ്വത്രം കർത്താവിന് വേണ്ടി കുറെ പ്രവർത്തിച്ച് പേരെടുക്കാനല്ല. ഹല്ലേലൂയ്യ പോലെ ഈ അതിക്രമം നിറഞ്ഞത് ചെറിയ നിലനിൽ കേടുമെങ്കിൽ ഈ ഇരട്ടി പങ്കിലേപിച്ചെങ്കിലും മതിയാകും. അതിനുവേണ്ടി ഏലീശ ജോലി ചെയ്തപ്പോൾ ഏലിയാവിന്റെ മറുപടി എന്തുവാ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. എന്തൊക്കെ പ്രയാസം? ഞാൻ വളരെ ചിന്തിച്ചു, ഞാൻ വളരെ ചിന്തിച്ചു. ഈ അടുത്തിടയിൽ എനിക്ക് എന്റെ മർമ്മം കിട്ടും. എന്തോ ഇത്ര പ്രയാസമുള്ള കാര്യം? ഞാൻ പറയാ, കൊന്ന ഭാഗ്യം എന്താ വായിച്ചത്? യഹോവ ഏലിയാവേ, ഈ ചുഴലിക്കാറ്റ് വരുമ്പം ചുഴലിക്കാറ്റിന് എടുത്തോളപ്പെടുന്ന ഏലിയാവിനെ കാണുന്നത് ഇതിന് പ്രയാസമാണ്. അതാ ഈ പ്രയാസം. നീ പ്രയാസമുള്ള കാര്യം ചോദിക്കുന്നത്, ഞാൻ നിന്റെ തലയ്ക്കാൻ എടുത്തോളപ്പെടുന്നത് നീ കാണുന്നു എങ്കിൽ ആകും. ഇത് കാണാൻ ഇതിന് പ്രയാസം. എന്താ ചുഴലിക്കാറ്റ് വരുമ്പോ എന്തോ ചുഴലിക്കാറ്റ് വരുമ്പോ കണ്ണു തുറന്നുകൊണ്ടിരിക്കും. നിങ്ങള് അതിശയിച്ചു നോക്കും, ചുഴലിക്കാറ്റ് വരുമ്പോ കണ്ണു തുറന്നുപിടിച്ചുകൊണ്ടിരിക്കും. എന്തോ എടുക്കും, കണ്ണടയ്ക്കും. കണ്ണടയ്ക്കുമ്പോ ഏലിയാവ് പോയിട്ട് പ്രയാസോ? ഏലിയാവ് എടുത്തോളപ്പുറത്ത് കാണണമെങ്കിൽ കണ്ണാടി ഉണ്ടായാലും അടഞ്ഞു പോകും കേട്ടോ സോദരൻ. സോദരം, ഞാൻ അതിനിങ്ങനെ ചിലപ്പോ ഓർക്കാറുണ്ട്. ഈ ചുഴലിക്കാറ്റടിക്കാൻ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ മുതൽ ഏലീശ ഇങ്ങനെ ഏലിയാവിനോട് പറ്റി നടക്കുക. രണ്ടാമത് വല്ല കാറ്റിന്റെ ലക്ഷണം കാണുമ്പോൾ ഏലീശ കയറി ഇങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എന്റെ വിശ്വാസം ഞാൻ പറയാം. അല്ലാതെ പരിപാടി നടക്കത്തില്ല. ചുഴലിക്കാറ്റ് വരുമ്പോ എന്തോ കാറ്റടിച്ചാൽ ഉടനെ കണ്ണ് ഇമയം അടഞ്ഞു പോയില്ലേ? ഇല്ലേ, ഈ ഐലിറ്റ് അടഞ്ഞു പോകത്തില്ലേ കാറ്റടിക്കുമ്പോൾ? അതിനടയാതിരിക്കാൻ എന്തോ എലീശ ഇങ്ങനെ പിടിച്ചു. എന്റെ വിശ്വാസമാ സ്വതം. എന്താ കാര്യം? ഐ വാണ്ട് ടു സീ ഹിസ് ആക്ടർ, ഐ വാണ്ട് ടു സീ ഹിസ് ടേക്കിംഗ് ഓഫ്. പ്രൈസ് ദ ലോർഡ്. അത് കാണാൻ ആ കണ്ണ് തുറന്നു പിടിക്കുക. കൊച്ചുകാറ്റടിച്ചു വന്നു, കാറ്റ് ശക്തമാകാൻ തുടങ്ങി. സ്വതം, കാറ്റ് ശക്തമാകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും പിടിച്ച് വലിച്ചു തുറന്നുകൊണ്ടിരിക്കുക. എന്റെ കണ്ണ് പൊട്ടി ആരും വേണ്ടിയില്ല. എന്റെ കണ്ണിനകത്ത് പൊടി വളരെ കയറി ആരും വേണ്ടിയില്ല. എന്റെ കണ്ണിനകത്ത് സ്വതം ഏതെല്ലാം കുട്ടി കയറി ആരും വേണ്ടിയില്ല. എനിക്ക് ഏലിയാവിടുന്നോളപ്പുറത്ത് കാണണം, യജമാനോളപ്പുറത്ത് കാണണം. അതിനുവേണ്ടി വളരെ ജാഗ്രതയോടെ കണ്ണു തുറന്നു പിടിക്കുന്ന ഏലീശ. സ്വതം സ്വതം, ചുഴലിക്കാറ്റ് വന്നു, ഇവന്റെ കണ്ണടഞ്ഞില്ല. ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഏലിയാവിനെ ചുഴലിക്കാറ്റ് എടുത്തുകൊണ്ട് പോകുന്നത് ഏലീശ കണ്ടു. ആ കണ്ടപ്പോൾ ആൾ പറയുന്നത്, ഹല്ലേലൂയ, അവന്റെ മേൽ നിന്ന് വീണ പുതപ്പ് അവൻ കണ്ടു. എവിടെ വീണം? ഓടിച്ചെന്ന് പുതപ്പെട്ടപ്പോൾ അവൻ ചക്കിലാണ്. അല്ല, അന്ത്യകാലത്ത് അനേകം ദർശനം നഷ്ടപ്പെട്ടു പോകുമാറുള്ളതായ അനേകം ചുഴലിക്കാറ്റ് വരുമ്പോൾ അല്ല ദർശനം മങ്ങിപ്പോകാതെ ദർശനത്തിൽ നിലനിൽക്കുന്നവരാക്കിയ ദൈവജനം അല്ല ശക്തി പ്രാപിക്കുന്നവരെ ചെയ്യുന്ന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാത്രി ദർശനമാക്കുന്നതായ ഏതെല്ലാം ചുഴലിക്കാറ്റ് നിന്നെ അടിക്കുന്നുണ്ടോ അതിന്റെ മുന്നിൽ ചുഴലിക്കാറ്റ് മങ്ങിപ്പിച്ചുകൊണ്ട് നിന്റെ കണ്ണിനെ നിന്റെ കാഴ്ചയെ മയക്കാതിരിക്കാമെങ്കിൽ ഇന്ന് രാത്രി ശക്തിയെ പ്രാപിക്കാനിടയായിട്ട് ഏതെല്ലാം ചുഴലിക്കാറ്റാണെന്ന് അറിയാവോ സ്വാതം? നമ്മുടെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് ഈ ലോകത്തിന്റെ പ്രധാനമാകുന്ന ചുഴലിക്കാറ്റ്, ഈ ലോകത്തിന്റെ സമ്പത്താകുന്ന ചുഴലിക്കാറ്റ്, ഈ ലോകത്തിന്റെ സുഖജീവിതമാകുന്ന ചുഴലിക്കാറ്റ്. അത് ചുഴലിക്കാറ്റ് നിങ്ങൾ തോന്നുകയില്ല. ഞാൻ പറയട്ടെ, അതാണ് വലിയ ചുഴലിക്കാറ്റ്. നിന്റെ ദർശനം നഷ്ടപ്പെടുന്നതായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് ഈ ലോക സ്നേഹം. നിന്റെ ദർശനം നഷ്ടപ്പെടുന്നതായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് വിവിധമാകുന്ന ഭവനത്തിലെ പ്രശ്നങ്ങൾ. നിന്റെ ദർശനം നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും ഈ ലോകത്തിന്റെ പ്രതാപ ജീവിതവും. ഇന്ന് രാത്രി ആ പ്രതാപ ജീവിതമാകുന്ന ചുഴലിക്കാറ്റ് നിന്റെ ദർശനം നഷ്ടപ്പെടുത്താതിരിക്കേണ്ടതിന് ദർശനമുള്ളവരായി മുൻപോട്ട് പോകുവാൻ ഈ ഏലിയാവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തീരുമാനമെടുക്കുന്നെങ്കിൽ നീ ദർശനം വാങ്ങിപ്പോയില്ല. ഏലിയാവിടുന്നോളപ്പെടുന്നത് കാരണം അഥവാ അന്ത്യകാല ഉണർവിലേ കാണുവാനിടയായിത്തീരും. ഏലിയാവിനെ വേർന്ന് വീഴുന്ന പുറപ്പ് നിനക്ക് ലഭിക്കാനിടയായിത്തീരും. ആത്മാവിന് ശക്തിയോടെ നിനക്ക് മണക്കാനിടയായിത്തീരും. ഇന്ന് രാത്രി നമുക്ക് അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സമയം പോകുന്നോണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ഏലിയാവിടുന്നോളപ്പെടുന്നത് ഏലീശ കണ്ടു. ഹല്ലേലൂയ. ചുഴലിക്കാറ്റോളം അവന്റെ ദർശനത്തെ അതിനെ മൂടിക്കളയാതിരുന്നതുകൊണ്ട് അവനതാ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇപ്പോൾ അവന് ഉദപ്പോടുത്തോട് വരിക. നമ്മുടെ അവന്മാരെ നമ്മുടെ കർത്താവായിട്ട് ശക്തിയെ പ്രാപിക്കണമെങ്കിൽ ദർശനമുള്ളവരായി തന്നെ കൊള്ളാം. എത്ര പേർക്ക് ഈ ശക്തി വേണം? ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണ്ടി വരെ അന്ത്യകാലത്തേക്ക് ദൈവത്തിന് ജനമേ. ഈ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നമുക്ക് ലഭിച്ചതിനെ മതിയാകുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ വ്യാപാരത്തിൽ ഈ നാൾ വ്യാപിച്ചെങ്കിലേ മതിയാകുള്ളൂ. ആർക്കാണ് ലഭിക്കുന്നത്? ദർശനം മങ്ങിപ്പോകാത്ത ജനത്തിന് വേണ്ടി ഇത് പകരുവാനും വിശ്വസ്തനായ യഹോവ. അത് പ്രാപിക്കുന്ന ഓർത്തുകൊള്ളുക, നിന്റെ കർത്താവിന്റെ ഫലത്തിലും നിനക്കും എടുത്തോളപ്പെടുവാന്റെ മറുപടിയായിത്തീരും. ആത്മാവ് ശക്തിയെ പ്രാപിച്ച് ഏടിച്ചാലേ നീ ധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ കണ്ണടയ്ക്കാൻ നമ്മുടെ കർത്താവ് വേഗം തരാറായി. അല്ലെ, എല്ലാം നമ്മുടെ കണ്ണടച്ചാട്ട് ഒരു നിമിഷം നേരം കണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നമ്മുടെ കർത്താവ് വരാറായി എന്നുള്ളത് അല്ലെ എല്ലാ സംഭവങ്ങളും ആരോടുപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവാലയം പണിയാൻ തുടങ്ങിയിരിക്കുന്നു ഈ നാല് കളിൽ. അത് വയസ്സിനു വേണ്ടി ഞാൻ ഇവിടെ വന്നപ്പോ കേട്ടത്, ന്യൂയോർക്കിൽ വന്ന ആദ്യ ദിവസം കേട്ടത്, 400 യഹൂദ തീവ്രവാദികള് ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്, യെരുശലേമിൽ ദേവാലയം പണിതല്ലാതെ ഞങ്ങൾ അടങ്ങയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിലെ 400 തീവ്രവാദികള് യെരുശലേമിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. അവർ അവിടെ ആലയം പണിയാനുള്ളതായ രക്തപ്പാറിലേക്ക് നീങ്ങിയാണ്. ഓവളി ആലയം പണി വീരുമ്പോൾ വീഴുന്നതിന് മുമ്പ് തന്നെ പ്രത്യക്ഷപ്പെടും എന്ന് വിളിച്ചിരിക്കുന്നു. അവർ പാർക്കലായിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, വെളിപ്പാട് ദിവസം 11-ാം അധ്യായം 13-ാം അധ്യായം നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ടെലിവിഷന്റെ കണ്ടുപിടുത്തമെല്ലാം വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശുവിന്റെ വരവിനെയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതായത് വീടുകളിൽ മരിച്ചു കിടക്കുന്നതായ ആ രണ്ട് സാക്ഷികളുടെ ശവശരീരം ലോകത്തിലുള്ള എല്ലാവരും കാണത്തക്ക വണ്ണം ഇന്നത്തെ ആധുനികമാകുന്ന കണ്ടുപിടുത്തങ്ങള് സ്തോത്രം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ടെലിവിഷൻ വഴിയായി കാണുവാൻ തക്കവണ്ണം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിന്റെ സംവിധാനമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളാതിരിക്കരുത്. അത് പറയുമ്പോൾ ചെന്ന് വിചാരിക്കും ദൈവത്തിന്റെ സംവിധാനം വലിയ ടെലിവിഷൻ എന്നാൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് എല്ലാം കാണാവുന്നു. ലക്ഷകരമായത് കണ്ണാമത്തെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നേ നിന്റെ ഭവനത്തിൽ നിന്ന് അങ്ങനെ മാറ്റിക്കൊള്ളേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞ് ഞാൻ അഭിഷേകം വിട്ടേക്കാം. ദൈവത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് ഓർത്തുകൊള്ളുക, അന്ത്യകാലത്തിന് ഈ ഡെവലപ്മെന്റ് സയന്റിഫിക് ഡെവലപ്മെന്റ് എല്ലാം വന്നിരിക്കുന്നത് ദൈവത്തിന്റെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. അതിലൊക്കെ ഏറ്റവും അതിപ്രധാനമായ വിഷയമാണ് ഒരുപാട് 13-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, സംസാരിക്കുന്ന പ്രതിമ. സ്വതം ഞാൻ 1961-62 എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പഠിച്ചത് അന്ന് അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക് ബ്രേക്ക് കണ്ടുപിടിച്ചത്. ഇലക്ട്രോണിക് ബ്രേക്ക് കണ്ടുപിടിച്ചപ്പോൾ വാഷിംഗ്ടണിലുള്ള വൈറ്റ് ഹൗസിനോളം വലിയ ഒരു ബിൽഡിംഗ് ആയിരുന്നു. അന്ന് 400 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മറുപടി പറയുന്നതായ ഒരു ഇലക്ട്രോണിക് ബ്രെയിൻ അവർ കണ്ടുപിടിച്ചത്. 1961 ആദ്യത്തെ ഇലക്ട്രോണിക് ബ്രെയിൻ കണ്ടുപിടിച്ചത്. 400 ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചാൽ അതിന് മറുപടി തരുന്ന ഇലക്ട്രോണിക് ബ്രെയിൻ, ഒരു വലിയ ബിൽഡിംഗിനകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക് ബ്രെയിൻ. എന്നാൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ലേഖനം വായിച്ചതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ ഡെവലപ്മെന്റ്സ് സയന്റിഫിക് ഡെവലപ്മെന്റ്സ് വന്ന് പന്തകടിവീരമുള്ളതായ ഒരു പ്രതിമയ്ക്കകത്ത് ഒതുങ്ങുന്നതായ രീതിയിൽ ഇന്ന് ഈ ഇലക്ട്രോണിക് എല്ലാം അതിനകത്ത് ഒതുക്കിയിരിക്കുക. ഈ സംസാരിക്കുന്ന പ്രതിമയെ അത് ഉണ്ടാക്കിയിട്ടിരിക്കുക. എന്താണെന്ന് പറയാമോ, എല്ലാ ഇമ്പോർട്ടന്റ് ഇത് ന്യൂസ് പ്രിന്റ് പേപ്പർ ന്യൂസ് പ്രിന്റ് പ്രസില് ഏതെല്ലാം ന്യൂസുകൾ അവർ അടിക്കുന്നുണ്ടോ ആ ന്യൂസ് എല്ലാം അപ്പോഴപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്രകാരമുള്ളതായ ഡെവലപ്മെന്റ് വന്നിരിക്കുകയാണ്. ഇവിടെ വെളിപ്പാട് പതിനാല് സംസാരിക്കുന്ന പ്രതിമ വെളിപ്പെടും. എന്താ പറഞ്ഞത്, പ്രിയമക്കളെ കർത്താവിന്റെ വരം അടുത്തു എന്നുള്ളത് ആ സംഭവം വെളിപ്പെടുത്തി. ഇനി 3-ാം വോട്ടുള്ള 666 എന്നുള്ള മുദ്ര സ്തോത്രം ഇത്രയും കണ്ടിട്ട് ഇനി ഉണരാതിരുന്നാൽ നാം ഏത് അധമാവസ്ഥയിലേക്ക് മാറുമെന്നുള്ള അറിഞ്ഞുകൊള്ളുക. ഇത്രയൊക്കെ ദൈവത്തിന്റെ കർത്താവിന്റെ വരവിന്റെ വിഷയത്തെ കുറിച്ച് അറിഞ്ഞിട്ട് നോഹയുടെ കാലത്ത് നോഹ വിളിച്ചു പറഞ്ഞെങ്കിലും മഴ പെയ്യുമെന്നുള്ള അവസ്ഥ അവർ ആരും മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് അവർ അനേക ഈ പെട്ടകത്തെ പ്രവേശിപ്പാൻ തയ്യാറായില്ല. എന്നാൽ ഓർത്തുകൊള്ളുക, നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ ദൈവത്തിന്റെ വചനമെല്ലാം സ്പഷ്ടമായി വെളിപ്പെട്ടു വരുന്നത് കണ്ടിട്ടും ഇനി വിശ്വസിക്കാത്ത 20-ാം നൂറ്റാണ്ടിലെ വിശ്വാസികള് നിങ്ങൾ എത്രമാത്രം അധമന്മാരാണെന്നുള്ളതായി ഓർത്തുകൊള്ളുക. ആകയാൽ എന്റെ കർത്താവ് വാദിക്കലായിരിക്കുന്നുള്ള അറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി മുതൽ വാദ്യത്തിന്റെ ആത്മാവ് നമ്മൾ ഇടപെട്ടിരിക്കുകയാണ്. നമ്മൾ ലോകത്തിൽ ഒരു നാളുകൾ ദുഃഖമായിട്ട് ജീവിക്കാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ബന്ധപ്പാട് കൊടുക്കാനല്ല ശ്രമിക്കുന്നത്. ഇന്ന് രാത്രി ആഴമുള്ള ഒരു പ്രതിഷ്ഠ എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നമ്മൾ ഇടപെടുന്നു. നമുക്കാർക്കും പറഞ്ഞ കർത്താവേ ഹല്ലേലൂയ, ഞങ്ങളുടെ രാക്ഷൻ ഞങ്ങളുടെ കർത്താവിലേക്കുള്ള വരവ് ഏറ്റവും എടുത്തിരിക്കുന്ന നാളുകളിൽ ഞങ്ങൾ ഇരട്ടി ശക്തി പ്രാപിച്ചവരായി മുൻപോട്ട് പോകുവാൻ ദർശനം മങ്ങാത്തവരായി മുൻപോട്ട് പോകാനുള്ള കൃപതവണ്ണമേ എന്ന് പ്രാർത്ഥിക്കാം. ഗിൽഗാലിന്റെ അവസ്ഥ ഇതുവരെയും പ്രാപിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെയും നിന്ന മാറാത്മാർ പോകാത്തവരായ ആരെങ്കിലും നിങ്ങളെ കേൾക്കുന്നെങ്കിൽ, നിന്നെ നിന്നെ മാറ്റുവാൻ കാലം ഒരു കൃഷി നിന്ന് നന്നയെ വഹിച്ചുകൊണ്ട് തനൊരു പാപിയായി മനുജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ജീവനെ വെടിഞ്ഞവൻ, നിന്റെ സകല പാപത്തിന് ശിക്ഷ തന്നെ മേൽ വഹിച്ചവൻ, നിന്റെ സകല രോഗത്തെ തന്നെ മേൽ വഹിച്ചവൻ, ഇന്ന് രാത്രി നിന്നെ സ്നേഹത്തോടെ വിളിക്കുന്നു. ഇതുവരെയും പാപികളായിരിക്കും കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ പാപങ്ങളെ പറഞ്ഞു വേക്ഷിച്ചുകൊണ്ട് കർത്താവായ രക്ഷിതാവായി സ്വീകരിച്ചുകൊള്ളുക. ദൈവത്തിന്റെ ആത്മാവിനോട് വാദിക്കുകയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് നാം കർത്താവിനെ അനുസരിക്കുന്നതിനാൽ കർത്താവിന്റെ അങ്ങനെ സ്ഥാനം സ്വീകരിക്കുന്നതിനാൽ ലഭിക്കുന്ന ഭാഗ്യത്തെ നമ്മൾ കേട്ടു. പുത്രനിൽ വിശ്വസിക്കുന്ന ജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്ത ജീവനെ കാണുകയില്ല എന്ന് കേട്ടു. ആരെങ്കിലും പുത്രനെ അനുസരിക്കാത്തവരായി സ്ഥാനപ്പെടാത്തവരായി വിടരപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവക്രോധത്തിൽ നിന്ന് ഒഴിവുള്ളവരായി തീരേണ്ടതിന് നീ മനസാന്തരപ്പെട്ടിട്ടും സ്നാനപ്പെടാതെ മുൻപോട്ട് പോകുന്നതായ അവസ്ഥ, നിന്റെ അനുസരണക്കേണ്ട അവസ്ഥ, അനുസരണക്കേട് കാണിച്ച ആദാമിനെയും ഹവ്വയെയും ഏതുതുടർന്ന് പുറത്താക്കിയെങ്കിൽ നീ അനുസരണക്കേട് കാണിച്ചിരിക്കുമ്പോൾ നിനക്ക് സ്വർഗം തരികയിൽ എന്നുള്ള കാര്യത്തിൽ ഓർത്തുകൊണ്ട് ഇതുവരെ സ്ഥാനപ്പെടാം. ചോദിക്കുക, കർത്താവ് നിന്നെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗിൽഗാലിലെ അവസ്ഥയിരുന്നാ പോരാ, ഇബ്രഹീമിലെ അവസ്ഥയിലേക്ക് വരാം. വിപരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത വ്യക്തിയെ വിപരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തടസ്സമായിരിക്കുന്ന നിന്റെ ഏത് ജീവിതത്തിന് വിഷയമായാലും അവയേറ്റ് പറഞ്ഞു വേട്ടിക്കൊണ്ട് എത്രയും വേഗം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വാറ്റിയോടെ ദിവസത്തിൽ പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവിനെ പകർന്ന് യഹോവയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പോരാ, യെരുഭോവിനെ പോലെ നിന്നെ തന്നെ ദൈവത്തിനായി പ്രവർത്തിച്ചുകൊണ്ട് മുൻപോട്ട് ജീവിക്കുകയും മാത്രമല്ല ഹല്ലേലൂയ അവന്റെ വരവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പോരാ, അകലം പിൻപറ്റിയാ പോരാ, എലീശായെ പോലും അവനോട് ചേർന്ന് നടക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യാം. യോർദാന അനുഭവം നിന്റെ ജീവിതം ഉണ്ടാകുമ്പോൾ പ്രതികൂലങ്ങളും പ്രതികൂലത്തിന്റെ കാര്യങ്ങളും കളിക്കുമ്പോൾ ഏതെല്ലാം യോർദാനിന്റെ മുൻപിൽ കണ്ടാലും നീ ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, ഇന്നാത്ത ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. യോർദാനോടുകൂടെ ഉണ്ട്, യോർദാന ജയിച്ചവനോടുകൂടെ ഉണ്ട്, നിന്റെ മുൻപിലുള്ള പ്രതിബന്ധങ്ങളെ മാറ്റുവാൻ യോർദാന ജയിച്ചവനോടുകൂടെ ഉണ്ട്. എല്ലാരും പറഞ്ഞു, യോർദാന ജയിച്ച ദൈവം നിന്നോടുകൂടെ ഉണ്ട്. സ്വാതം സ്വാതം സ്വാതം, ഈ ശാനം കൊണ്ട് ജയിക്കുന്ന ദൈവം നിന്നോടുകൂടെ ഉണ്ട്. കോടങ്ങളെ തിരവാലകളെ ശാന്തമാറ്റുന്ന ഹോദ നിന്നോടുകൂടെ ഉണ്ട്. നിന്റെ പ്രതിബന്ധങ്ങളെ മാറ്റുവാനോട് ഹോദ ഇന്ന് രാത്രി നിന്നോടുകൂടെ ഉണ്ട്. നീ അവരുടെ വിശ്വാസത്തോടെ അവരോട് ചേർന്ന് നടന്നുകൊള്ളുക. ദൈവത്തിന്റെ വയലിലെ നീ അവരോട് ചേർന്ന് നടക്കുന്നെങ്കിൽ ഒരു യോർദാനത്തിന് കാര്യമല്ല, നിനക്ക് യോർദാന അക്കരെ പ്രവേശിപ്പാനിടയായിട്ട് വരും. ദർശനം മങ്ങിപ്പോകാത്തവരായി പ്രാപിച്ച ദർശനത്തിൽ തന്നെ നിലകൊള്ളുന്ന യോഗ്യ വ്യക്തിയെങ്കിൽ അവനിൽ മാത്രം നീ കണ്ട് ദൃഷ്ടി ഉറപ്പിക്കുന്നെങ്കിൽ നീ ഒരു നാൾ പരാജയപ്പെടുകയില്ല. അവന് മാത്രം ദൃഷ്ടി ഉറപ്പിച്ചിട്ട് ദൈവത്തിന്റെ വയലില് നിഹത്തോടപ്പെടുവാൻ സമയമായി, നീ ശക്തി വായ്പാൻ സമയമായി. ഇന്ന് രാത്രി ആ നമ്മളെ തെളിയിപ്പിച്ചു കൊടുക്കും. എല്ലാരും പ്രാർത്ഥിച്ചാട്ട്, എല്ലാരും പ്രാർത്ഥിച്ചാട്ട്. ഒരു നിമിഷം നേരം പ്രാർത്ഥിച്ച കർത്താവ്, ഞങ്ങളുടെ വിദ്യുരിച്ചത് വെറുതെയായി പോയെന്നവരാതിരിപ്പാൻ, ഞങ്ങളുടെ പ്രയത്നം വെറുതെയായി പോയെന്നവരാതിരിപ്പാൻ, ഞങ്ങളുടെ അധ്വാനം വെറുതെയായി പോയെന്നവരാതിരിപ്പാൻ. ഇന്ന് രാത്രി ദൈവമേ നിരീക്ഷത്തിനായി ഞങ്ങൾ സമർപ്പിക്കും. ശിക്കാഗോയിൽ പ്രാവശ്യം കൺവിഷം നടത്തുവാനിടയായി തന്നു. അനേക ജീവിതം ഉണർത്തുവാൻ വേണ്ടിയാണെന്ന് ദൈവത്തിന് ഞങ്ങൾ ശക്തി കണ്ടിടപെടുന്നു. ആരുടെ വാർത്ത തയ്യാറാകും? നീ ഉണരുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് വലിയ ശക്തിയായിട്ട് വരയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നീ കൊണ്ട് ദർശനം പ്രാപിക്കുന്നെങ്കിൽ, നീ അവന്റെ പകരുന്ന പോലെ പ്രാപിക്കുന്നെങ്കിൽ, നീ അവന്റെ മക്കൾ ശക്തി പ്രാപിക്കുന്നെങ്കിൽ, ഇവിടെ കൊണ്ട് നിന്നെ കൊണ്ട് ശക്തിയായി വേലയിക്കുവാൻ ദൈവത്തിന്റെ മൈതിൽ നിന്നെ കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്നു.
പാട്ടിൽ പാടാം. Hallelujah.